السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين.
ഇന്ന് ഫെബ്രുവരി 20 ഈ ദിവസം അഹമ്മദിയ ജമാഅത്തിൽ മുസ്ലിം മൗദീന്റെ പ്രവചനം എന്ന പേരിൽ ആണ് അറിയപ്പെടുന്നത്. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ ഇസ്ലാമിന്റെ സത്യത്തെ വെളിപ്പെടുത്തുന്നതിന് അള്ളാഹുവിനോട് അടയാളം ആവശ്യപ്പെടുകയുണ്ടായി. കാരണം അമുസ്ലിങ്ങളുടെ ഇസ്ലാമിനു നേരെയുള്ള ആക്രമണം അതിരുകൾ ലംഘിച്ചിരുന്നു. അതുകൊണ്ട് ആ മഹാത്മാവ് ചില്ലാക്കിശി തപോയജ്ഞം നടത്തി അള്ളാഹു തആല ദുആ സ്വീകാര്യതയുടെ ഫലമായി അത്ഭുതകരമായ അടയാളം പ്രകടമാക്കുന്നതാണെന്ന് സുവാർത്ത നൽകുകയും ചെയ്തു. ഇതിന്റെ വിശദീകരണങ്ങൾ ഞാൻ ഇപ്പോൾ നൽകുന്നതല്ല, പല ഖുതബകളും ഇത് സംബന്ധമായി ഞാൻ നേരത്തെ നൽകിയിട്ടുള്ളതാണ്. ഓരോ വർഷവും മുസ്ലിം മൗദിന്റെ പ്രവചനത്തെ പരാമർശിക്കുന്ന മീറ്റിംഗുകൾ നടക്കാറുള്ളതാണ്. ഇതിലും പണ്ഡിതന്മാരും പ്രഭാഷകന്മാരും ഇത് സംബന്ധമായി പറയാറുണ്ട്. ഈ വിശദീകരണം ജമാഅത്തിന്റെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ വർഷവും ഈ കാര്യങ്ങൾ ഉണ്ടാകും, ജൽസകൾ നടക്കുന്നതാണ്. ഇന്ന് ഞാൻ ഹദ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വാക്കുകളിൽ പ്രവചനങ്ങളെക്കുറിച്ച് അദ്ദേഹവും വിവിധ സന്ദർഭങ്ങളിൽ വിവരിച്ചിട്ടുള്ളത് കേൾപ്പിക്കുന്നതാണ്. എല്ലാ വശങ്ങളും വിശദീകരിക്കാൻ കഴിയില്ല, ചില ഉദ്ധരണികളാണ് കേൾപ്പിക്കുന്നത്. 1944 മുസ്ലിം മൗദിനെ കുറിച്ചുള്ള പ്രവചനത്തിന്റെ പശ്ചാത്തലം വിവരിച്ചുകൊണ്ട് ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ഇന്നേക്ക് 58 മുമ്പ്, അതിന്റെ 59 വർഷം ഇന്ന് ആരംഭിക്കുകയാണ്. 20 ഫെബ്രുവരി 1886 ഈ ഓഷിയാർപൂരിൽ, ഇത് ഓഷിയാർപൂരിൽ നടത്തിയ പ്രഭാഷണമാണ്. ആ സ്ഥലത്തിന് മുമ്പിൽ നിന്നാണ് അദ്ദേഹം പ്രസംഗിച്ചിരുന്നത്. തവീല എന്ന് അന്ന് അറിയപ്പെട്ടിരുന്ന ഒരു ബിൽഡിംഗിൽ, തവീല എന്നതിന്റെ അർത്ഥം സ്ഥിരതാമസത്തിനുള്ള സ്ഥലമല്ല, അത് ഒരു സമ്പന്നന്റെ ആവശ്യത്തിൽ കൂടുതലുള്ള സ്ഥലമായിരുന്നു. അതിൽ എപ്പോഴെങ്കിലും അതിതാമസിച്ചേക്കാം, അതല്ലെങ്കിൽ അവർ അവിടെ സ്റ്റോർ ഉണ്ടാക്കിയിരിക്കാം, അതല്ലെങ്കിൽ ആവശ്യം വരുമ്പോൾ മൃഗങ്ങളെ കെട്ടിയിടാൻ ഉപയോഗിക്കുന്നതാണ്. അവിടെ കാദിയാനിലെ ആരാലും അറിയപ്പെടാത്തൊരു വ്യക്തി, കാദിയാനിലുള്ളവർ പോലും ശരിക്കും അറിയാത്തൊരു വ്യക്തി ഇസ്ലാമിനോടും ഇസ്ലാമിന്റെ സ്ഥാപകരോടും ജനങ്ങൾക്കുള്ള ശത്രുത കണ്ട് അദ്ദേഹം തന്റെ ദൈവത്തിന്റെ സമക്ഷം ഏകാന്തനായി ആരാധനയിൽ മുഴുകി അവന്റെ സഹായം ലഭിക്കുന്നതിനുള്ള അടയാളം ആവശ്യപ്പെടാൻ ഇവിടെ വരികയുണ്ടായി. 40 ദിവസം ജനങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് അദ്ദേഹം തന്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടുവരുന്നു. 40 ദിവസത്തെ ദുആക്ക് ശേഷം അള്ളാഹു അദ്ദേഹത്തിന് ഒരടയാളം നൽകി. ആ അടയാളം ഇതായിരുന്നു: ഞാൻ നിന്നോട് ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങൾ പൂർത്തിയാക്കുമെന്ന് മാത്രമല്ല, നിന്റെ നാമത്തെ ലോകത്തിന്റെ കോണുകളോളം എത്തിക്കുന്നതാണ്. ഈ വാഗ്ദാനത്തെ അതിമഹത്തരമായ രീതിയിൽ പൂർത്തിയാക്കുന്നതിനായി നിനക്ക് ഞാനൊരു മകൻ നൽകുന്നതാണ്. ആ മകന് പ്രത്യേക ഗുണങ്ങൾ ഉണ്ടായിരിക്കും. അദ്ദേഹം ഇസ്ലാമിനെ ലോകത്ത് കോണുകളോളം എത്തിക്കുന്നതാണ്. ദൈവവചനങ്ങളുടെ ജ്ഞാനം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കും. റഹ്മത്തിന്റെയും ഫളിന്റെയും അടയാളമായിരിക്കും. ഭൗതികവും ആത്മീയവുമായ അറിവുകൾ ഇസ്ലാമിന്റെ പ്രചരണത്തിനായി ആവശ്യമായിട്ടുള്ളത് ആ വ്യക്തിക്ക് നൽകുന്നതാണ്. ഇതേപോലെ ആ വ്യക്തിക്ക് അള്ളാഹു ദീർഘായുസ് നൽകുന്നതാണ്. ഏതുവരെ എന്നാൽ ലോകത്തിന്റെ അറ്റങ്ങളോളം ആ വ്യക്തിയുടെ ഖ്യാതി പരക്കുന്നതാണ്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു: ജമാഅത്തിന്റെ ശത്രുക്കൾ ആക്ഷേപിക്കാറുള്ള കാര്യങ്ങൾ പറയുന്നു. ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കപ്പെട്ടപ്പോൾ അതിന്റെ പ്രവചനത്തിന്റെ വചനങ്ങൾ പൂർണമായും കേൾപ്പിച്ചിട്ടില്ല. ശത്രുക്കൾ ഇതിലും ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി. അതിനെ സംബന്ധിച്ച് പറയുന്നു: അപ്പോൾ 22 മാർച്ച് ഈ ഒരു പ്രവചനം പ്രസിദ്ധീകരിച്ചപ്പോൾ ജനങ്ങൾ ആക്ഷേപിക്കുകയുണ്ടായി. അപ്പോൾ 22 മാർച്ച് 1886 മറ്റൊരു വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ശത്രുക്കൾ ആക്ഷേപിച്ചിരുന്നത് ഇതാണ്: എനിക്കൊരു കുട്ടി ജനിക്കും എന്നത് ഒരു പ്രവചനമാണോ? പൊതുവിൽ ആൺകുട്ടികൾ എല്ലാവർക്കും ജനിക്കാറില്ലേ? ആൺകുട്ടികൾ ഇല്ലാത്തവർ വളരെ കുറച്ചേ ഉള്ളൂ. അതല്ലെങ്കിൽ പെൺകുട്ടികൾ മാത്രമുള്ളവർ കുറവേയുള്ളൂ. പൊതുവിൽ നോക്കിയാൽ ആൺകുട്ടികൾ എല്ലായിടത്തും ജനിക്കാറുള്ളതാണ്. അവരുടെ ജനനം പ്രത്യേകം ഒരടയാളമായി ആരും പറയാറില്ല. ഇനി നിങ്ങളുടെ അവിടെയും ഒരു ആൺകുട്ടി ജനിച്ചെങ്കിൽ തന്നെ ഈ രീതി മുഖേന ലോകത്ത് അള്ളാഹുവിന്റെ പ്രത്യേക അടയാളം പ്രത്യക്ഷമായി എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? ഈ ആക്ഷേപത്തിന് മറുപടി നൽകിക്കൊണ്ട് 22 മാർച്ചിലെ വിജ്ഞാപനത്തിൽ ഇപ്രകാരം മറുപടി നൽകുകയുണ്ടായി: ഇത് പ്രവചനം മാത്രമല്ല, ഒരു അതിപ്രധാനമായ ആകാശി അടയാളമാണ്. ഇത് മഹത്തമുടയവനായ അള്ളാഹു നമ്മുടെ പ്രവാചകനും കാരുണ്യവാരിധിയുമായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യതയും മഹത്വവും സ്ഥാപിക്കുന്നതിനായി പ്രകടമാക്കിയതാണ്. ഇതേ വിജ്ഞാപനത്തിൽ ഇപ്രകാരം എഴുതുകയും ചെയ്തു: കൃപയും അനുഗ്രഹവും ഖാത്തമുൽ അംബിയായുടെ ബർക്കത്തും കൊണ്ട് അള്ളാഹു ഈ വിനീതന്റെ ദുആ സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹീതമായ ഒരു ആത്മാവിനെ അയക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയുണ്ടായി. അതിന്റെ ബാഹ്യവും ആന്തരികവുമായ ബർക്കത്തുകൾ ലോകം മുഴുവനും വ്യാപിക്കുന്നതാണ്. അദ്ദേഹം തന്റെ വീട്ടിൽ ഒരാൺകുഞ്ഞ് ജനിക്കുമെന്ന് മാത്രമാണ് പ്രവചനം ചെയ്തിരുന്നതെങ്കിൽ അതും അതിന്റെ അർത്ഥത്തിൽ ഒരു പ്രവചനമായിരുന്നു. കാരണം ലോകത്തൊരു വിഭാഗം ആളുകൾ, അത് എത്ര കുറവാണെങ്കിലും ശരി, മക്കൾ ഇല്ലാത്തവരായിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് 50-ൽ കൂടുതലായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് 50 വയസ്സിന് ശേഷം മക്കൾ ഉണ്ടാകുന്നത് നിലച്ചുപോയതായിട്ട് ലോകത്ത് കാണാൻ സാധിക്കുന്നതാണ്. മാത്രവുമല്ല, പെൺകുട്ടികൾ മാത്രം ജനിക്കുന്നവരും ഉണ്ട്. മാത്രമല്ല, ആൺകുട്ടികൾ ജനിക്കുന്നുണ്ടെങ്കിലും ജനിച്ച് കുറച്ച് കാലം കഴിഞ്ഞാൽ അവർ വഫാത്താവുകയും ചെയ്യുന്നു. ഈ എല്ലാതരം പ്രശ്നങ്ങളും ഇവിടെ ഉള്ളതാണ്. അതിനാൽ ഒന്നാമത് ഒരാൺകുട്ടി ജനിക്കും എന്നതിനെ കുറിച്ച് പ്രവചിക്കുക എന്നത് ഒരാളുടെ കഴിവിൽപ്പെട്ടതല്ല. എന്നാൽ അദ്ദേഹം ഈ ആക്ഷേപത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നു: കുട്ടി ജനിക്കും എന്നത് മാത്രം ഒരു പ്രവചനമായി അംഗീകരിക്കുന്നില്ലെങ്കിൽ തന്നെ ഞാൻ വെറും ഒരു കുട്ടി ജനിക്കും എന്ന് മാത്രമല്ല പ്രവചനം ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒരു ആൺകുട്ടി ജനിക്കും എന്ന് മാത്രമല്ലല്ലോ ഞാൻ പറഞ്ഞത്, മറിച്ച് ഞാൻ പറഞ്ഞത് അള്ളാഹു എന്റെ ദുആ സ്വീകരിച്ചുകൊണ്ട് ബാഹ്യവും ആത്മീയവുമായ അനുഗ്രഹങ്ങൾ ലോകം മുഴുവനും വ്യാപിക്കുന്ന ഒരു ആത്മാവിനെ അള്ളാഹു അയക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഇൽഹാമിന്റെ ചുരുക്കം ഇതാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതിലത്ത് മുസ്ലിമോദിന്റെ ബർക്കത്തുകൾ എങ്ങനെയാണ് ഉണ്ടാവുക ഇനി എന്നുള്ളത് ഞാൻ തുടർന്ന് വിവരിക്കുന്നതാണ്. ഇദ്ദേഹമല്ല മുസ്ലിമോദ് എന്ന് പറഞ്ഞ് ചിലര് ആക്ഷേപിക്കാറുണ്ട്. അക്കാലത്തും ഈ ആക്ഷേപം ഉണ്ടായിരുന്നു. മുസ്ലിം മൗദ് 200-300 വർഷങ്ങൾക്ക് ശേഷമാണ് ജനിക്കേണ്ടത് എന്നാണ് ആക്ഷേപകർ പറഞ്ഞിരുന്നത്. പറയുന്നു, ചിലർ പറയുന്നത് മുസ്ലിം മൗദ് ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാവിയിൽ വരാൻ പോകുന്ന സന്താന പരമ്പരയിൽ നിന്നും 300-400 വർഷങ്ങൾക്ക് ശേഷമാണ് ജനിക്കേണ്ടത്, ഇപ്പോൾ അല്ല ജനിക്കേണ്ടത്. എന്നാൽ ആക്ഷേപകരിൽ ആരും അള്ളാഹുവിനെ ഭയക്കുന്നില്ല, അവർ പ്രവചനത്തിന്റെ വാക്കുകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതുന്നത് ഇക്കാലത്ത് ഇസ്ലാമിനെക്കുറിച്ച് ആക്ഷേപിക്കപ്പെടുന്നത് ഇതാണ്. അത് ഇസ്ലാമിന് ഇപ്പോൾ അടയാളങ്ങൾ പ്രകടമാക്കാൻ കഴിവില്ല. പണ്ഡിറ്റ് ലേഖറാം ആക്ഷേപിക്കുന്നു, ഇസ്ലാം സത്യമാണെങ്കിൽ അടയാളം കാണിക്കട്ടെ. ഇന്ദ്രമൻ പറയുന്നു, ഇസ്ലാം സത്യമാണെങ്കിൽ അടയാളം കാണിക്കട്ടെ. ആ മഹാത്മാവ് അള്ളാഹുവിന്റെ സവിധത്തിൽ നമ്മൾ ശിരസ്കനാകുന്നു, എന്നിട്ട് പറയുന്നു, അള്ളാഹുവെ, അടയാളങ്ങൾ ആവശ്യപ്പെടുന്ന ഇവരെ ഇസ്ലാമിന്റെ സത്യത അംഗീകരിപ്പിക്കുന്ന രീതിയിൽ അടയാളം നീ കാണിക്കണമേ. ഇന്ദ്രമൻ മുറാദാബാദി പോലെയുള്ളവരെ അംഗീകരിപ്പിക്കുന്ന അടയാളം കാണിക്കുക എന്നാണ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. എന്നാൽ ഈ ആക്ഷേപർ പറയുന്നത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തപ്പോൾ അള്ളാഹു മറുപടിയായി പറഞ്ഞത് ഇപ്രകാരമാണ് പോലും, 300 വർഷങ്ങൾക്ക് ശേഷം നിനക്ക് ഞാനൊരു മകൻ നൽകുന്നതാണ്, അത് ഇസ്ലാമിന്റെ സത്യതയ്ക്കുള്ള അടയാളമായിരിക്കും. ഇങ്ങനെയുള്ള കാര്യം യുക്തിഭദ്രമാണെന്ന് ലോകത്ത് ആരെങ്കിലും പറയുമോ? ഇതിനുള്ള ഉദാഹരണം ഇപ്രകാരമാണ്. ഒരു നല്ല ദാഹിച്ച് പരവശനായ ഒരു വ്യക്തി ഒരാളുടെ കഥക് മുട്ടി ഇപ്രകാരം പറയുന്നു, സുഹൃത്തെ, എനിക്ക് നിനക്ക് വെള്ളം തരൂ, ദാഹിക്കുന്നു, അള്ളാഹുവിന് വേണ്ടി എനിക്ക് അല്പം വെള്ളം തരൂ എന്ന് പറയുന്നു. അപ്പോൾ ആ വീട്ടുകാരെ പ്രകാരം പറയുകയാണ്, സുഹൃത്തെ, ഭയപ്പെടേണ്ട, ഞാൻ അമേരിക്കയിലേക്ക് അത്തയച്ചിട്ടുണ്ട്, അവിടെ നിന്നും അടുത്ത ഈ വർഷത്തിന്റെ അവസാനത്തിൽ നല്ല ശർബത്ത് വരുന്നതാണ്, അത് ഞാൻ നിനക്ക് കുടിപ്പിക്കുന്നതാണ്. പമ്പര വിഡ്ഢിയായ ഒരു വ്യക്തി പോലും ഇവിധം കാര്യം പറയില്ല. പമ്പര വിഡ്ഢിയായ ഒരു വ്യക്തി പോലും അള്ളാഹുവും റസൂലിന്റെയും പേരിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആരോപിക്കുകയില്ല. പണ്ഡിറ്റ് ലേഖറാം, ഇന്ദ്രമാൻ മുറാദാബാദി, കാദിയാനിലെ ഹിന്ദുക്കൾ എല്ലാം പറയുന്നത് ലോകത്തിന് അടയാളം കാണിക്കാൻ കഴിവുള്ളവനാണ് ഇസ്ലാം സമർപ്പിക്കുന്ന ദൈവം എന്ന വാദം കളവും അടിസ്ഥാനരഹിതവുമാണ് എന്നാണ്. ഈ വാദത്തിന് വല്ല യാഥാർത്ഥ്യവുമുണ്ടെങ്കിലും ഞങ്ങൾക്ക് അടയാളം കാണിച്ചു തന്നാലും. അങ്ങനെ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന് മുമ്പിൽ കുമ്പിടുന്നു, പറയുന്നു, അള്ളാഹുവെ, ഞാൻ നിന്നോട് ദുആ ചെയ്യുന്നു, നീ എനിക്ക് റഹ്മത്തിന്റെ അടയാളം കാണിക്കണമേ, നീ എനിക്ക് കുദ്രത്തിന്റെയും സമീപത്തിന്റെ അടയാളം കാണിക്കണമേ. അതിനാൽ ഈ അടയാളങ്ങൾ ആക്ഷേപകരുടെ ജീവിതകാലത്ത് തന്നെ പുലരേണ്ടതായിരുന്നു. അവരാണ് ഈ അടയാളം ആവശ്യപ്പെട്ടത്. അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. 1889 അള്ളാഹുവിന്റെ പ്രവചനപ്രകാരം ഞാൻ ജനിച്ചപ്പോൾ അവർ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അടയാളം ചോദിച്ചവർ, ഞാൻ വളർന്ന് അതനുസരിച്ച് അള്ളാഹുവിന്റെ അടയാളം അത് പ്രകടമായിക്കൊണ്ടേ ഇരിക്കുകയും ചെയ്തു. ഹദ്രത്ത് മുസ്ലിം റളിയല്ലാഹു തആല അൻഹു തന്റെ ഒരു സ്വപ്നം, അതുപോലെ തന്നെ ഈ പ്രവചനം എങ്ങനെയാണ് താതാത്മ്യം പുലർത്തുന്നത് എന്നുള്ളതിനെ വിവരിച്ചുകൊണ്ട് പറയുന്നു, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവചനത്തിനും എന്റെ സ്വപ്നത്തിനുമുള്ള ബന്ധം എന്താണെന്ന് ഞാൻ വിവരിക്കുകയാണ്. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടിരുന്നു. നേരത്തെ സ്വപ്നത്തിൽ ഞാൻ കാണുന്നത് എന്റെ നാവിൽ ഇപ്രകാരം ഒരു വചനം വന്നിരിക്കുന്നു, അനൽ മസീഹുൽ മൗദു മസീലുഹു വ ഖലീഫത്തുഹു. ഈ വാക്കുകൾ എന്റെ നാവിൽ വരുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അത്ഭുതമായിരുന്നു. ഉണർന്നിരിക്കുമ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെടാവുന്നതാണ്. എന്നാൽ ഉറക്കത്തിൽ അത്ഭുതപ്പെടുത്തുകയുണ്ടായി. ഞാൻ ഇത് കാരണം ഉണരേണ്ടതായിരുന്നു. എന്റെ നാവിൽ നിന്ന് എന്തൊരു മഹത്തരമായ വാക്കുകളാണ് വെളിപ്പെട്ടത്. അതിനുശേഷം ചില സുഹൃത്തുക്കൾ പറഞ്ഞു, മസീഹ ഗുണത്തോടുകൂടി വരും എന്ന പ്രവചനം 1886 പ്രസിദ്ധീകരിച്ച വിജ്ഞാപനത്തിൽ ഉള്ളതാണ്. അന്ന് ഞാൻ ഈ വിജ്ഞാപനം വായിച്ചു വന്നതായിരുന്നു. എന്നാൽ ഞാൻ ഖുത്തബ നൽകുമ്പോൾ വിജ്ഞാപനത്തിന്റെ ആ വാക്കുകൾ എന്റെ ഓർമ്മയിൽ ഉണ്ടായിരുന്നില്ല. ഖുത്തബയ്ക്ക് ശേഷം രണ്ടാം ദിവസം മൗലവി സർവർ ഷാ സാഹിബ് പറഞ്ഞു, ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വിജ്ഞാപനത്തിലും പ്രകാരം കാണാം, അവൻ ലോകത്ത് വരികയും തന്റെ മസീഹി ആത്മാവും സത്യത്തിന്റെ ആത്മാവിന്റെ ബർക്കത്തും കൊണ്ട് പലരെയും സുഖപ്പെടുത്തുന്നതാണ്. വഹയിലും മസീഹ് എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഞാൻ സ്വപ്നം കണ്ടത് ഞാൻ ബിംബങ്ങൾ ഉടക്കുന്നതായാണ്. ഇതിന്റെ സൂചന ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവചനത്തിന്റെ മറ്റൊരു അടയാളത്തിൽ കാണാൻ, റൂഹുൽ ഹഖിന്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹം പലരെയും സുഖപ്പെടുത്തുന്നതാണ്. റൂഹുൽ ഹഖ് എന്ന് പറഞ്ഞാൽ സത്യത്തിന്റെ ആത്മാവ് എന്നാണ് അർത്ഥം. സത്യം ഇതാണ്, അള്ളാഹുവിന്റെ അസ്തിത്വമാണ് യാഥാർത്ഥ്യമായിട്ടുള്ളത്, മറ്റെല്ലാം പ്രതിബിംബവും നിഴലുമാണ്. ചുരുക്കത്തിൽ റൂഹുൽ ഹഖ് എന്ന് പറഞ്ഞാൽ തൗഹീദിന്റെ റൂഹാണ്. അത് സംബന്ധമായി പറഞ്ഞത് ആ അനുഗ്രഹം കൊണ്ട് പലരെയും രോഗവിമുക്തമാക്കുമെന്നാണ്. മൂന്നാമത്തെ കാര്യം, ഞാൻ സ്വപ്നത്തിൽ കണ്ടത് ഞാൻ ഓടുന്നതായിട്ടാണ്. ഖുത്ബയിൽ ഞാൻ പറഞ്ഞിരുന്നത് ഞാൻ വേഗത്തിൽ നടക്കുന്നു എന്ന് മാത്രമല്ല, ഞാൻ ഓടുകയാണ്. ഭൂമി എന്റെ കാൽപാദങ്ങൾക്ക് കീഴെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാഗ്ദത്ത പുത്രനെ കുറിച്ചുള്ള പ്രവചനത്തിൽ ഉള്ളത് അവൻ വേഗം വേഗം വളരും എന്നാണുള്ളത്. ഇതേപോലെ സ്വപ്നത്തിൽ ഞാൻ കണ്ടത് ഞാൻ ചില വിദേശ രാജ്യങ്ങളിൽ പോകുന്നുണ്ടെന്നാണ്. അവിടെ ഞാൻ എന്റെ ജോലി നിർത്തുന്നില്ല, ഞാൻ വീണ്ടും മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞു, അബ്ദുഷക്കൂർ, ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ യാത്രയിൽ നിന്ന് തിരിച്ചു വന്നാൽ ഈ കാലയളവിൽ നീ തൗഹീദിനെ സ്ഥാപിച്ചോ എന്ന് ഞാൻ നോക്കുന്നതാണ്. ശിർക്കിനെ മായ്ച്ചു കളഞ്ഞോ? ഇസ്ലാമിന്റെയും ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും അധ്യാപനത്തെയും ലോകരുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കിയിട്ടുണ്ടോ? ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൽ അള്ളാഹു ഇറക്കിയ വചനത്തിൽ ഇതിലേക്ക് സൂചനയുണ്ട്. അതിൽ എഴുതിയത് പ്രകാരമാണ്, അവൻ ഭൂമിയുടെ അറ്റങ്ങളോളം പ്രസിദ്ധി നേടുന്നതാണ്. ഈ വാക്കും അദ്ദേഹം ദൂരെ ദിക്കുകളിൽ പോകുമെന്നും പോയിക്കൊണ്ടേ ഇരിക്കുമെന്നുമാണ് സൂചിപ്പിക്കുന്നത്. പ്രവചനത്തിൽ വന്നിട്ടുള്ള മറ്റൊന്ന്, അവൻ ഭൗതികവും ആത്മീയവുമായ അറിവിനാൽ നിറക്കപ്പെടുമെന്നാണ്. ഇതിലേക്കും എന്റെ സ്വപ്നത്തിൽ സൂചന നൽകിയിട്ടുണ്ട്. സ്വപ്നത്തിൽ ഞാൻ വളരെ ഉച്ചത്തിൽ പറയുകയാണ്, ഇസ്ലാമിന്റെ അറിവും അറബി ഭാഷയുടെ അറിവും അതിന്റെ തത്വജ്ഞാനവും മാതാവിന്റെ മുലപ്പാലിൽ കുടിപ്പിക്കപ്പെട്ടവനാണ് ഞാൻ. മറ്റൊന്ന് എഴുതിയിട്ടുള്ളത്, അവൻ ദൈവത്തിന്റെ പ്രതാപം പ്രകടിപ്പിക്കുന്നതിന് കാരണമായി തീരും എന്നാണ്. അതിനെക്കുറിച്ചും സ്വപ്നത്തിൽ പരാമർശമുണ്ട്. എന്റെ നാവിൽ അള്ളാഹുവിന്റെ നിയന്ത്രണം ഉണ്ടെന്നും എന്റെ നാവിലൂടെ അള്ളാഹു സംസാരിക്കുന്നു എന്നുമാണ്. പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗതരായി, അവിടുന്ന് എന്റെ നാവിലൂടെ സംസാരിച്ചു. തുടർന്ന് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വന്നു, അദ്ദേഹം എന്റെ നാവിലൂടെ സംസാരിച്ചു. ഇത് അള്ളാഹുവിന്റെ പ്രതാപത്തിന്റെ ശക്തമായ പ്രകടനമായിരുന്നു. ഇതിനെയൊക്കെയാണ് പ്രവചനത്തിലുള്ള പരാമർശം. ഇതിലും രണ്ടിലും ഒരു സാദൃശ്യം പ്രകടമാണ്. പിന്നീട് എഴുതിയിട്ടുള്ളത്, അവൻ പ്രതാപത്തിന്റെയും സമ്പത്തിന്റെയും മഹത്വത്തിന്റെയും അടയാളമായിരിക്കും. ഇത് പ്രവചനത്തിന്റെ വാക്കുകളാണ്. സ്വപ്നത്തിലും കാണിക്കപ്പെട്ടത് ഇതാണ്. ഒരു സമൂഹം, ഞാൻ ഒരാളെ അതിൽ ലീഡറായി നിയമിക്കുന്നു. ഒരു ശക്തനായ രാജാവ് തന്റെ കീഴിലുള്ളവരോട് പറയുന്നത് പോലെ ഞാൻ പറയുന്നു, അബ്ദുഷക്കൂർ, നിന്നെ ഞാൻ ഈ കാര്യത്തിന്റെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. നിന്റെ നാട് അടുത്ത ഭാവിയിൽ തന്നെ തൗഹീദിൽ വിശ്വസിച്ചിരിക്കണം. ശിർക്കിനെ ഉപേക്ഷിക്കുകയും വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമനുസരിച്ച് പ്രവർത്തിക്കണം. ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിർദ്ദേശങ്ങളെ മുമ്പിൽ വെക്കേണ്ടതാണ്. ഇത് പ്രതാപവാനും മഹത്തമുടയവനുമായവന്റെ വാക്കുകളായിരിക്കും. ഇതാണ് സ്വപ്നത്തിൽ എന്റെ നാവിൽ വന്നത്. പ്രവചനത്തിൽ വന്ന മറ്റൊന്ന്, അവനിൽ നിന്ന് നമ്മുടെ റൂഹ് ഇടുന്നതാണ്. ഇതിന്റെ അർത്ഥം അവനിൽ ദൈവവചനം ഇറങ്ങും എന്നതാണ്. സംഘത്തിൽ ഇതിനെക്കുറിച്ചും സൂചനയുണ്ട്. ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനല്ല സംസാരിക്കുന്നത്, മറിച്ച് അള്ളാഹുവിൽ നിന്ന് ഇൽഹാമിന്റെ അടിസ്ഥാനത്തിൽ എന്റെ നാവിൽ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. ഈ ഭാഗത്ത് പ്രവചനത്തിൽ പറയപ്പെട്ട ഈ ഭാഗം പൂർത്തിയാകുന്നു എന്നതിലേക്കുള്ള സൂചനയാണ്. ഞാൻ അവനിൽ എന്റെ റൂഹിടുന്നതാണ്. സ്വപ്നത്തിൽ ഇതും സത്യപ്പെടുത്തുന്ന ഒന്നാണ്. സ്വപ്നത്തിൽ ഞാനിത് മനസ്സിലാക്കുന്നു. ഞാൻ എടുക്കുന്ന ഓരോ സ്റ്റെപ്പും അത് മുമ്പുള്ള വഹിയുടെ അടിസ്ഥാനത്തിലാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഭാവിയിൽ നടത്തുന്ന യാത്രകൾ അതെല്ലാം തന്നെ വഹിയുടെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതിൽ മുസ്ലിം മൗദിന്റെ പ്രവചനത്തിന്റെ അതിലേക്കാണ് സൂചന നൽകുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്റെ ജീവിതം ഈ പ്രവചനത്തിന്റെ അതേ രൂപമായിരിക്കും, അള്ളാഹുവിന്റെ ആ ശക്തിപ്രഭാവങ്ങളുടെ അടയാളമായിരിക്കും. മുമ്പുള്ള പ്രവചനത്തിൽ പറയപ്പെട്ട, അതായത് ഇത് ആരുടെ പ്രവചനമാണ് എന്ന് ചോദിച്ചതിൽ നിന്നും മനസ്സിലാകുന്നത്, ഇത് ഹസ്രത്ത് മുസ്ലിം മൗദിനെ സംബന്ധിച്ചുള്ള പ്രവചനത്തിൽ എന്റെ ബുദ്ധിപരമായിരിക്കുന്ന ചിന്താപരമായിരിക്കുന്ന ഒന്നും കടന്നുകൂടരുത് എന്നാണ് ഇതിൽ സൂചന നൽകിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വപ്നത്തിലും ഇൽഹാമിലും അള്ളാഹുവിൽ നിന്നും ഉണ്ടാകാറുള്ളതാണ്. ആത്മീയമായിരിക്കുന്ന രഹസ്യങ്ങളിൽ പെട്ട ഒരു രഹസ്യമാണിത്. ഇത് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രവചനവും എന്റെ സ്വപ്നവും തമ്മിലുള്ള താതാത്മ്യമാണ് ഞാൻ ഇവിടെ വിവരിച്ചിട്ടിരിക്കുന്നത്. 1946 ഷൂറയിൽ പ്രസംഗിച്ചുകൊണ്ട് അവിടെ കുറെ സഹാബാക്കളുണ്ടായിരുന്നു, അതേപോലെ തന്നെ താബിഈങ്ങളും അന്ന് അതിൽ കുറെ പേരുണ്ടായിരുന്നു. ഹസ്രത്ത് മുസ്ലിം മൗദ് അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം പറയുകയുണ്ടായി, 1946 കാര്യമാണ്. 8 വർഷം മുമ്പുള്ള ഒരു, അത് 1936 കാര്യമാണ്. ഞാൻ മുസ്ലിം മൗദാണ് എന്ന് പറയുന്ന മുമ്പുള്ള 8 വർഷം മുമ്പുള്ള ഒരു കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ജമാഅത്തിന്റെ മുമ്പിൽ ഖിലാഫത്തിനെ കുറിച്ചുള്ള ചോദ്യമല്ല ഉള്ളത്, മറ്റ് 2 ചോദ്യങ്ങൾ കൂടി വരുന്നുണ്ട്. ഒന്ന് നുബുവത്തിന്റെ സാമീപ്യത്തിന്റെ ആ കാലഘട്ടം, മറ്റൊന്ന് മൗഊദ് വ്യക്തം ചെയ്യപ്പെട്ട ഖിലാഫത്തിനെ സംബന്ധിച്ചുള്ളതാണ്. ഈ 2 കാര്യങ്ങളും എല്ലാ ഖലീഫമാരെ അംഗീകരിക്കുന്നവർക്ക് ലഭിക്കുന്നതല്ല. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം ആണെന്ന് തോന്നുന്നു ഒരു ഖുത്ബ ഞാനിത് പറഞ്ഞിരുന്നു. ഇന്ന് 100-200 വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബയ്യത്ത് ചെയ്യുന്നവർക്ക് ലഭിക്കുകയില്ല. ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ പോകട്ടെ, നമ്മുടെ അന്നുള്ള ഖലീഫമാർ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടായിരിക്കും അവര് കാര്യങ്ങൾ എടുക്കുക. നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവർത്തികളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും അനുസരിച്ചുകൊണ്ടായിരിക്കും അവർ പ്രവർത്തിക്കുക. അതായത് അന്ന് സഹാബാക്കളുള്ള കാലത്താണ് ഹുസൂർ ഇത് പറഞ്ഞത്. അവര് ഖലീഫമാരായിരിക്കും, എന്നാൽ അവര് പറയും സയ്യിദ് ഇന്ന ഖിലാഫത്ത് കാലത്ത് ഇത് പറഞ്ഞിരുന്നു, ഇന്നത് ചെയ്തിരുന്നു, നമ്മളതനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് അന്നത്തെ ഖലീഫമാർ പറയുന്നതാണ്. അപ്പൊ ഖിലാഫത്തും നിസാമും അല്ല ഇവിടെ പ്രശ്നം, മതവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇവിടെ. വെറും ഖിലാഫത്തിനെ കുറിച്ച് മാത്രമുള്ള പ്രശ്നമല്ല ഇവിടെയുള്ളത്, അതായത് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഖിലാഫത്തിനെ സംബന്ധിച്ചുള്ള പ്രശ്നമാണ് ഇപ്പോഴുള്ളത്. വഹീം ഇലാഹു മുഖേന സ്ഥാപിതമാകുന്ന ഖിലാഫത്തുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഒരു ഖിലാഫത്ത് എന്ന് പറഞ്ഞാൽ ജനങ്ങളിൽ നിന്നും ഒരാളെ ഖലീഫയായി ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നു, അള്ളാഹു അത് സ്വീകരിക്കുന്നു. എന്നാൽ ഇത് അങ്ങനെയുള്ള ഖിലാഫത്തല്ല. തന്റെ ഖിലാഫത്തിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയുന്നത്, ഇത് അങ്ങനെയുള്ള ഒരു ഖിലാഫത്തല്ല. ഞാൻ ഖലീഫയാകുന്നത് ഖലീഫ അവ്വലിന്റെ വഫാത്തിന് ശേഷം അതിന്റെ അടുത്ത ദിവസം ജമാഅത്ത് അഹമ്മദിയിലെ ആളുകളെല്ലാം അതിന് ഒരുമിച്ച് കൂടിക്കൊണ്ട് എന്റെ ഖിലാഫത്തിൽ ഒരുമിച്ച് ചേർന്നു എന്നുള്ളത് കൊണ്ടല്ല. ഞാൻ മറ്റൊരു രീതിയിലും കൂടി ഖലീഫയാണ്. ഹദ്റത്ത് ഖലീഫത്ത് മസീഹ് അവ്വലിന്റെ ഖിലാഫത്തിന് മുമ്പ് ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ ഇൽഹാം ലഭിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു ഞാൻ ഖലീഫയായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ വെറും ഖലീഫ മാത്രമല്ല, ഞാൻ വാഗ്ദത്തം ചെയ്യപ്പെട്ട ഖലീഫയാകുന്നു. ഞാൻ മഅമൂറല്ല, എന്റെ ശബ്ദം അള്ളാഹുവിന്റെ ശബ്ദമാകുന്നു. അള്ളാഹു ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം മുഖേന അതിനെ സംബന്ധിച്ചുള്ള സുവാർത്ത നൽകിയിരുന്നു. ഈ ഖിലാഫത്തിന്റെ സ്ഥാനം മാമൂരിയത്തും അതുപോലെ തന്നെ ഖിലാഫത്തിന്റെ ഇടയിലുള്ളതാണ്. ഈ ഒരു സന്ദർഭം എന്നുള്ളത് ജമാഅത്ത് അഹമ്മദിയ ഇതിനെ വെറുതെ പാഴാക്കി കളയരുത്. അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് മാപ്പപേക്ഷിക്കേണ്ടതായി വരുന്ന ഒരു കാലഘട്ടമല്ല ഇത്. പ്രവാചകന്മാർ എല്ലാ കാലഘട്ടത്തിലും വരാറില്ല, അതേപോലെ തന്നെ വാഗ്ദാനം ചെയ്യപ്പെട്ട ഖലീഫമാരും എല്ലാ കാലഘട്ടത്തിലും വരാറില്ല. 10-25 വർഷങ്ങൾക്ക് ശേഷം ഈ നബിയില്ലല്ലോ എന്ന് പറയുന്നത് പോലെ തന്നെ ഇങ്ങനെയുള്ള ഖലീഫയും ഒരിക്കലും തന്നെ എപ്പോഴും തന്നെ ഉണ്ടാവുകയില്ല. പത്ത് 25 വർഷം മുമ്പ് നമ്മുടെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിരുന്നുവല്ലോ എന്ന് പറയാനുള്ള അവസരവും പിന്നീട് നമുക്ക് ഉണ്ടാവുകയില്ല. ഇന്നേക്ക് 30 വർഷം മുമ്പ് അള്ളാഹുവിന്റെ മാമൂറ് നമ്മളോട് ഇത് പറഞ്ഞിരുന്നു എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങൾ ഇന്നേക്ക് 200 വർഷം മുമ്പ് അള്ളാഹുവിന്റെ പ്രവാചകന്മാർ ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറയുന്നവരിൽ എന്തുമാത്രം ഭക്തിയും ആദരവും അത് ഉണ്ടാക്കാനാണ്. 200 വർഷങ്ങൾക്ക് ശേഷം പറയുന്ന വ്യക്തി ഒരിക്കലും തന്നെ അതിനെ സത്യപ്പെടുത്തുന്നതല്ല. എന്നാൽ 20-30 വർഷം മുമ്പ് പറയുന്നവർ അതിനെ സത്യപ്പെടുത്തുന്നതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഈ കാലഘട്ടത്തിലുള്ള ആളുകളുടെ കാര്യങ്ങൾ ഭാവിയിൽ വരാൻ പോകുന്ന ഖലീഫമാർ തന്നെ അതെടുത്ത് പറയുന്നതാണ് എന്ന്. ജനങ്ങൾ, അദ്ദേഹം മുസ്ലിം മതമാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇതിനെ പ്രഖ്യാപിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ അതിനെ സംബന്ധിച്ച് പറയുന്നു, 1944 പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹം പറയുകയുണ്ടായി, എന്നോട് വാദം ഉന്നയിക്കാൻ വേണ്ടി ജനങ്ങൾ ശ്രമിക്കുകയുണ്ടായി, ഞാൻ മുസ്ലിം മതമാണ് എന്ന് പറയാം, പക്ഷെ ഞാൻ അതിന്റെ ആവശ്യകതയെ ഒരിക്കലും മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ പറയണമെന്ന്. എതിരാളികൾ പറയുന്നു, നിങ്ങളുടെ ശിഷ്യന്മാർ നിങ്ങൾ മുസ്ലിം മതമാണെന്ന് പറയുന്നു, പക്ഷെ നിങ്ങൾ അതിനെക്കുറിച്ച് എന്തുകൊണ്ട് വാദിക്കുന്നില്ല? അപ്പോൾ ഞാൻ ചോദിക്കുന്നു, അതിന്റെ ആവശ്യം എന്താണ് വാദിക്കേണ്ട? ഞാൻ മുസ്ലിം മതമാണെങ്കിൽ എന്റെ വാദം ഉന്നയിക്കാത്തത് കൊണ്ട് എന്റെ പൊസിഷനിൽ വല്ല താഴ്ചയും വരുമോ? എന്റെ വിശ്വാസം ഇതാണ്, ഒരു മാമൂറല്ലാത്തവരെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങൾ അത് വാദിക്കേണ്ട പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാമൂറല്ലാത്ത പ്രവാചകരല്ലാത്തവരെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളെ സംബന്ധിച്ച് അതിനെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല എന്ന് എനിക്ക് പറയേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ മുജദ്ദീദിന്റെ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റെയിൽ വരും എന്ന് പറഞ്ഞിരുന്നു, അപ്പോൾ റെയിൽ വാദിക്കണമോ? അതേപോലെ തന്നെ ദജ്ജാലിനെ സംബന്ധിച്ച് പ്രവചനം ചെയ്തിരുന്നു, ദജ്ജാല് വാദിക്കണമോ? ഞാൻ ദജ്ജാലാണ് എന്ന്. എന്നാൽ മാമൂറിനെ സംബന്ധിച്ചിടത്തോളം പ്രവചനമുണ്ടെങ്കിൽ അദ്ദേഹം അത് പ്രഖ്യാപിക്കേണ്ടതാണ്. എന്നാൽ മാമൂർ അല്ലാത്തവർ അവർക്ക് അറിവില്ലെങ്കിലും അവരുടെ പ്രവചനം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ തന്നെ അത് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. മുസ്ലിം സമുദായത്തിൽ എത്രയോ മുജദ്ദിദീങ്ങളുടെ ലിസ്റ്റ് മസീമുൽ ഇസ്ലാത്തു വസ്സലാമിനെ കാണിച്ചതിന് ശേഷം ഇവിടെ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിൽ എത്ര പേരാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഞാൻ മുജദ്ദിദാണെന്ന്? ഔറംഗസീബും ആ കാലഘട്ടത്തിൽ മുജദ്ദിദാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മസീമുൽ ഇസ്ലാത്തു വസ്സലാം പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പലപ്പോഴും വാദിച്ചിട്ടുണ്ടോ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് മുജദ്ദിദാണെന്ന് പറയുന്നു, അദ്ദേഹം വാദിച്ചിട്ടുണ്ടോ? അപ്പോൾ മാമൂർ അല്ലാത്തവർക്ക് വാദിക്കേണ്ട കാര്യമില്ല. വാദിക്കേണ്ടത് മാമൂര്യങ്ങൾ മാത്രമാണ്, അവരാണ് പ്രഖ്യാപിക്കേണ്ടത്. മാമൂർ അല്ലാത്തവരുടെ പ്രവർത്തനങ്ങളാണ് നോക്കേണ്ടത്. അവരുടെ പ്രവർത്തനം പൂർത്തിയാകുന്നുണ്ടെങ്കിൽ അവരുടെ വാദത്തിന്റെ ആവശ്യം എന്താണ് ഇരിക്കുന്നത്? ഇതിൽ അവരെ നിഷേധിക്കുകയാണെങ്കിൽ തന്നെയും അദ്ദേഹത്തെ സമയം പറയും ഈ പ്രവചനം ഇദ്ദേഹത്തിൽ പൂർത്തിയായി എന്നുള്ളത്. ഉമറുബിൻ അബ്ദുൽ അസീസ് മുജദ്ദിദാണ് എന്നുള്ളത് നിഷേധിക്കുകയാണെങ്കിൽ തന്നെയും നമുക്ക് പറയാൻ സാധിക്കും അദ്ദേഹം ആ കാലഘട്ടത്തിലെ മുജദ്ദിദാണ് എന്ന്. കാരണം മുജദ്ദിദിന് വേണ്ടി വാദിക്കേണ്ട പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ല. വാദിക്കേണ്ടത് യഥാർത്ഥത്തിൽ മാമൂര്യങ്ങളായ മുജദ്ദിദീങ്ങളാണ്. എന്നാൽ മാമൂരല്ലാത്തവർ ആ കാലഘട്ടത്തിൽ വീണുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കുകയാണെങ്കിൽ, ശത്രുക്കളുടെ ആക്ഷേപങ്ങളെ ചെറുക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിന് മുജദ്ദിദാണെന്ന് അറിയില്ലെങ്കിൽ തന്നെ നമുക്ക് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയാം അദ്ദേഹം മുജദ്ദിദാണ് എന്നുള്ളത്. മുജദ്ദിദ് എന്ന് പറഞ്ഞാൽ വീണുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിനെ പുനർജീവിപ്പിക്കുക എന്നുള്ളതാണ്, ഇസ്ലാമിനെതിരുള്ള ശത്രുക്കളെ തറപറ്റിക്കുക എന്നുള്ളതാണ്. എന്നാൽ മാമൂർ മുജദ്ദിദ് എന്ന് പറഞ്ഞിരിക്കുന്നത് വാദിക്കുന്ന വ്യക്തിയാണ്, ഹദ്റത്ത് മസീഹ് അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെയുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് മുസ്ലിം മത ആണ് എന്നു ഞാൻ വാദിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എതിരാളികൾ ആക്ഷേപിക്കുന്നത് കൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യവുമില്ല. ഇതിലൊരു നിന്ദ്യതയുമില്ല. ഇസ്സത്ത് എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്നതാണ്. അത് ഭൗതികമായിട്ട് നോക്കുമ്പോൾ അത് മനുഷ്യനെ നിന്ദ്യനായി കണ്ടാലും ശരി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചലിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ദർബാറിൽ തീർച്ചയായും അവൻ ആദരിക്കപ്പെടുന്നതാണ്. ഇനി കള്ളമായി ആരെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിൽ, തന്റെ വാദത്തെ അവൻ സത്യപ്പെടുത്തി കാണിക്കുകയാണെങ്കിൽ തന്നെയും, തന്റെ കുതന്ത്രം മുഖേന ജനങ്ങളുടെ വിജയിക്കുകയാണെങ്കിൽ തന്നെയും, അള്ളാഹുവിന്റെ സവിധത്തിൽ അവൻ ഒരിക്കലും തന്നെ ആദരിക്കപ്പെടുന്നതല്ല. അള്ളാഹുവിന്റെ സവിധത്തിൽ ആർക്കാണോ ആദരവ് ലഭിക്കാത്തതും, അവന് ഭൗതികമായിട്ട് എത്ര തന്നെ ആദരവ് ലഭിച്ചാൽ തന്നെയും അവന് എല്ലാം നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഒന്നും തന്നെ കരസ്ഥമാക്കിയിട്ടില്ല. അവസാനം ഒരു കാലം അവൻ നിന്ദനാക്കപ്പെടുക തന്നെ ചെയ്യുന്നതാണ്. 1944 അദ്ദേഹം വാദിക്കുകയുണ്ടായി, ഞാൻ മുസ്ലിം മതമാണെന്ന്. അപ്പോൾ പറയുകയുണ്ടായി, നമ്മുടെ ജമാഅത്തിലുള്ള സുഹൃത്തുക്കൾ ഇതും ഇതേപോലുള്ള മറ്റു പ്രവചനങ്ങളും എന്റെ മുമ്പാകെ വെക്കുകയുണ്ടായി. എന്നിട്ട് എന്നെ നിർബന്ധിക്കുകയുണ്ടായി, ഞാൻ ആണ് അത് പറയണം എന്ന് പറയുകയുണ്ടായി. ഇതിനു മുമ്പ് പറയുകയുണ്ടായി. എന്നാൽ ഞാൻ എപ്പോഴും അവരോട് പറഞ്ഞിരിക്കുന്നത്, പ്രവചനം അത് ആളെ ആരാണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ്. എന്നെ സംബന്ധിച്ചാണ് ഈ പ്രവചനമെങ്കിൽ കാലഘട്ടം അത് സാക്ഷി പറയുന്നതാണ്, ഈ പ്രവചനം ഇദ്ദേഹമാണ് അതിന് പൂർത്തീകരിക്കപ്പെട്ടത് എന്നുള്ളത്. എന്നെ സംബന്ധിച്ചല്ലെങ്കിൽ കാലഘട്ടത്തിന്റെ സാക്ഷി എനിക്കെതിരായിരിക്കും. രണ്ടാണെങ്കിലും എനിക്കിത് പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. ഈ പ്രവചനം എന്നെ സംബന്ധിച്ചല്ലെങ്കിൽ ഞാനത് പറഞ്ഞുകൊണ്ട് എന്തിനാണ് ഞാൻ തെറ്റുകാരനാകുന്നത്? അത് എന്നെ സംബന്ധിച്ചാണ് എന്ന് പറഞ്ഞുകൊണ്ട്, എന്നെ സംബന്ധിച്ചതിനെയാണെങ്കിൽ എനിക്കെന്തിനാ ധൃതി കൂട്ടേണ്ട കാര്യം എന്തിരിക്കുന്നു? കാലഘട്ടം അത് സാക്ഷി പറയുകയില്ലേ? ഇൽഹാമിൽ പറയപ്പെട്ടതുപോലെ വരാനിരിക്കുന്ന വ്യക്തി ഇത് തന്നെയാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പ്രതീക്ഷിക്കണമോ? ലോകം എന്നോട് പല പ്രാവശ്യം ചോദിക്കുകയുണ്ട്, എത്രയോ പ്രാവശ്യം ചോദിക്കുകയുണ്ട്, ഒരു വലിയ ദീർഘകാലം കഴിഞ്ഞു കടന്നു. അതുകൊണ്ട് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇൽഹാമിൽ ഇങ്ങനെ ദീർഘകാലം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. പറയുന്നു, ഹദ്രത്ത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഹദ്രത്ത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹോദരന്മാർ പറഞ്ഞിരുന്നത്, നീ ഇതേപോലെ യൂസുഫിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും, എത്രമാത്രമെന്നാൽ താങ്കൾ ഇങ്ങനെ മരിച്ചു പോകുകയോ നശിച്ചു പോകുകയോ ചെയ്യും. ഇതേ ഇൽഹാം ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനും ഉണ്ടായിട്ടുണ്ട്. ഈ ഇൽഹാം യൂസുഫിന്റെ സുഗന്ധം എനിക്ക് വരുന്നു എന്നുള്ളത് എന്നോട് അത് വെളിപ്പെടുത്തുന്നത് അള്ളാഹുവിന്റെ ഇംഗിത പ്രകാരം ഒരു ദീർഘകാലത്തിന് ശേഷമാണ് അത് വെളിപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോഴും ഞാൻ ദൃഢവിശ്വാസത്തിലാണ്, ഈ പ്രവചനത്തെ സംബന്ധിച്ച് അള്ളാഹു എനിക്ക് മരണ സമയത്ത് വരെ എനിക്കറിവ് നൽകിയിട്ടില്ലെങ്കിൽ ഇതെന്നെ സംബന്ധിച്ചാണ് എന്നുള്ളത്. മരണം വരെ എനിക്കറിവ് നൽകിയിട്ടില്ലെങ്കിലും അതുപോലെ തന്നെ സംഭവങ്ങൾ അത് തെളിയിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാനാണ് എന്ന്, എന്റെ കാലഘട്ടത്തിലും എന്റെ കൈകൊണ്ടും ഈ അടയാളങ്ങൾ പൂർത്തിയായിട്ടുണ്ടെങ്കിൽ, പ്രവചനത്തിന്റെ സാക്ഷ്യം ഞാൻ തന്നെയാണെങ്കിൽ, അത് അള്ളാഹു പറഞ്ഞിട്ടില്ലെങ്കിലും അത് പ്രശ്നമില്ല. എന്നാൽ അള്ളാഹു വെളിപ്പെടുത്തുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. എന്നാൽ അള്ളാഹു ഇത് വെളിപ്പെടുത്തുകയാണെങ്കിൽ, എനിക്ക് അതിനെ സംബന്ധിച്ച് അറിവ് നൽകുകയാണെങ്കിൽ, മുസ്ലിം മതനെ സംബന്ധിച്ചുള്ള പ്രവചനത്തെ സംബന്ധിച്ചുള്ള സ്ഫൂർത്തീകരണം താങ്കളിലാണ് എന്ന് പറഞ്ഞാൽ അതും തെറ്റില്ല. എന്നാൽ അതുകൊണ്ട് ഞാൻ ഇന്ന് അതെല്ലാ പ്രവചനങ്ങളും വെളുത്തി നോക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ആ പ്രവചനത്തിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അള്ളാഹു എന്താണ് പറയുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. നമ്മുടെ ജമാഅത്തിലെ സുഹൃത്തുക്കൾ എന്നെ സംബന്ധിച്ച് ഈ പ്രവചനം പൂർത്തിയാണ് എന്ന് പറയുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും തന്നെ ഞാൻ ശ്രദ്ധാപൂർവ്വം ഇത് വായിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാറാണ് ഉള്ളത്, കാരണം തെറ്റായ വല്ല ചിന്തയും എന്നിൽ വരാതിരിക്കാൻ വേണ്ടി. എന്നാൽ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ എല്ലാ പ്രവചനങ്ങളും ശരിക്കും വായിച്ചും ആ പ്രവചനങ്ങളെല്ലാം വായിച്ചതിന് ശേഷം അള്ളാഹുവിന്റെ ഫതലോടുകൂടി സുദൃഢമായ വിശ്വാസത്തോടുകൂടി എനിക്ക് പറയാൻ സാധിക്കും, അള്ളാഹു ഈ പ്രവചനങ്ങൾ ഞാൻ മുഖേനയാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് എന്ന്. ആ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, അന്ന് അദ്ദേഹം പറഞ്ഞിരുന്നത് എനിക്ക് ആവശ്യമില്ല ഇങ്ങനെ പ്രഖ്യാപിക്കേണ്ട. പിന്നീടൊരു കാലഘട്ടം വന്നു, അദ്ദേഹത്തിൽ അള്ളാഹു വ്യക്തമാക്കി തുറന്നു കൊടുക്കുകയുണ്ടായി, മുസ്ലിം താങ്കൾ തന്നെയാണ് അങ്ങനെ ആകൾ പ്രഖ്യാപിക്കുക. അപ്പോൾ അദ്ദേഹം ആക്ഷേപകർക്കും വിശ്വസിക്കാത്തവർക്കും അവരോട് പറയുകയുണ്ടായി, ഞാൻ പറയുന്നു അള്ളാഹുവിന്റെ പേര് സത്യം ചെയ്തുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ തന്നെയാണ് മുസ്ലിം മതത്തിന്റെ ആ പ്രവചനത്തിന്റെ സാക്ഷാത്കാരം, അള്ളാഹു എന്നെയാണ് ആ പ്രവചനത്തിന്റെ പൂർത്തീകരണമാക്കിയിരിക്കുന്നത്. വാഗ്ദത്തം ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവചനം എന്നിൽ പൂർത്തിയാക്കുന്നു. ഞാൻ കറ്റുകെട്ടി പറയുകയാണ്, അതല്ലെങ്കിൽ ഞാൻ കളവാണ് പറയുന്നത് എന്ന് ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വരിക, എന്നിട്ട് അവർ വന്നുകൊണ്ട് എന്നോട് ഈ കാര്യത്തിൽ മുബാല നടത്തുക, അല്ലെങ്കിൽ അള്ളാഹു ശിക്ഷ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക, എന്നിട്ട് പറയുക ഞാൻ കള്ളമാണ് പറയുന്നത് എന്ന് പറയുക. അപ്പോൾ അള്ളാഹു തന്റെ ആകാശം അടയാളങ്ങൾ മുഖേന തെളിയിക്കുന്നതാണ് ആരാണ് സത്യവൻ ആരാണ് കള്ളവാദി എന്ന്.
പിന്നെ പ്രവചനത്തിന്റെ ചില ഭാഗങ്ങളെ കുറിച്ച് ഞാൻ വിവരിക്കാം. പ്രവചനത്തിന്റെ ഒരു ഭാഗം, അവൻ ബാഹ്യവും ആന്തരികവുമായ ജ്ഞാനത്താൽ നിറക്കപ്പെടുമെന്നാണ്. ഇതിലെ ബാഹ്യമായ ജ്ഞാനത്തെക്കുറിച്ചാണ് മുസ്ലിം മഹദർഹു പറയുന്നത്. ഒരിടത്ത് അദ്ദേഹം പറയുന്നു, ഈ പ്രവചനത്തിന്റെ അർത്ഥം അദ്ദേഹം ബാഹ്യമായ ജ്ഞാനം പഠിക്കുകയില്ല എന്നാണ്, മറിച്ച് അള്ളാഹുവിൽ നിന്ന് ഈ ജ്ഞാനം അദ്ദേഹത്തിന് പഠിപ്പിക്കപ്പെടുന്നതാണ്. ബാഹ്യമായ ജ്ഞാനത്തിൽ അദ്ദേഹം നിപുണനായിരിക്കും എന്നല്ല ഇവിടെ പറഞ്ഞതെന്ന് നല്ലവണ്ണം ഓർക്കേണ്ടതാണ്. മറിച്ച് അദ്ദേഹം ബാഹ്യജ്ഞാനത്താൽ നിറക്കപ്പെടുമെന്നാണ് വന്നിട്ടുള്ളത്. മറ്റൊരു ശക്തി ഈ ജ്ഞാനങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിക്കും എന്നാണ് അതിന്റെ അർത്ഥം. മറ്റൊരു ശക്തിയായിരിക്കും അദ്ദേഹത്തെ ബാഹ്യജ്ഞാനം പഠിപ്പിക്കുക. അദ്ദേഹത്തിന്റെ പരിശ്രമം കൊണ്ടോ കഠിനാധ്വാനം കൊണ്ടോ ആയിരിക്കില്ല അത്. ഇവിടെ ബാഹ്യജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാത്സും സയൻസും ആയിരിക്കാവതല്ല, എന്തെന്നാൽ ഇവിടെ നിറക്കപ്പെടുമെന്ന പദങ്ങളാണ് വന്നിട്ടുള്ളത്. അത് പ്രകടമാക്കുന്നത് ദൈവത്തിൽ നിന്ന് ആ ജ്ഞാനങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിക്കുമെന്നാണ്. ദൈവത്തിൽ നിന്ന് സയൻസും ജോഗ്രഫിയും ഒന്നും പഠിപ്പിക്കാവതല്ല, മതവും ദീനുമാണ് പഠിപ്പിക്കപ്പെടുന്നത്. അതിനാൽ അദ്ദേഹം ബാഹ്യജ്ഞാനത്താൽ നിറക്കപ്പെടുമെന്ന പ്രവചനത്തിന്റെ ഈ ഭാഗത്തിന്റെ അർത്ഥം അദ്ദേഹം മതവിജ്ഞാനവും ഖുർആനിയ ജ്ഞാനവും അദ്ദേഹത്തിന് പഠിപ്പിക്കപ്പെടുമെന്നാണ്. ദൈവം തന്നെയായിരിക്കും അദ്ദേഹത്തിന്റെ ഗുരുനാഥൻ. എന്റെ വിദ്യാഭ്യാസം നടന്നതിൽ നിന്ന് വ്യക്തമാണ് അതിൽ മനുഷ്യകരങ്ങൾക്ക് യാതൊരു പങ്കുമില്ല എന്ന്. എന്റെ ഗുരുതന്മാരിൽ ചിലർ ജീവിച്ചിരിപ്പുണ്ട്, ചിലർ വഫാത്തായിരിക്കുന്നു. എന്റെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നത് ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിനോടാണ്. അദ്ദേഹം വീണ്ടും പറയുന്നു, അള്ളാഹു തന്റെ മലക്കിലൂടെയാണ് എനിക്ക് വിശുദ്ധ ഖുർആന്റെ ജ്ഞാനം തന്നരുളിയത്. ഖജനാവിന്റെ താക്കോൽ ഒരുവന് നൽകപ്പെടുന്നത് പോലെ വിശുദ്ധ ഖുർആന്റെ ജ്ഞാന കലവറയുടെ താക്കോൽ അള്ളാഹു എനിക്ക് നൽകിക്കൊണ്ട് അത്രമാത്രം പ്രാവീണ്യം എനിക്ക് തന്നിരിക്കുന്നു. ലോകത്ത് ഏതൊരു പണ്ഡിതനു മുന്നിലും വിശുദ്ധ ഖുർആന്റെ ശ്രേഷ്ഠത വിവരിക്കാൻ എനിക്ക് സാധിക്കുന്നതാണ്. ലാഹോറിൽ അദ്ദേഹം ലെക്ചർ കൊടുക്കുകയായിരുന്നു. പറയുന്നു, ഇത് ലാഹോർ പട്ടണമാണ്, ഇവിടെ യൂണിവേഴ്സിറ്റിയുണ്ട്, ഒരുപാട് കോളേജുകൾ ഇവിടെ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ട്, വിജ്ഞാന പടുക്കളെ ഇവിടെ കാണാവുന്നതാണ്. ഇവരെല്ലാവരോടും ഞാൻ പറയുകയാണ്, ലോകത്തെ ഏതൊരു വിജ്ഞാന ശാഖയുടെ പണ്ഡിതനും എന്റെ മുന്നിൽ വരികയും ലോകത്തെ ഏതൊരു പ്രൊഫസറും എന്റെ മുന്നിൽ വന്നാലും ലോകത്തെ ഏത് ശാസ്ത്രജ്ഞൻ എന്റെ മുന്നിൽ വന്നാലും അവർ തങ്ങളുടെ അറിവിലൂടെ വിശുദ്ധ ഖുർആൻ ആക്ഷേപിക്കുകയാണെങ്കിൽ ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ആക്ഷേപം റദ്ദാക്കപ്പെട്ടു എന്ന് ലോകം സമ്മതിക്കുന്ന വിധം മറുപടി നൽകാൻ എനിക്ക് സാധിക്കുന്നതാണ്. ദൈവവചനത്തിൽ നിന്ന് തന്നെ ഞാൻ അതിന് മറുപടി നൽകുന്നതാണ് എന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഖുർആനിക വചനങ്ങൾ കൊണ്ട് തന്നെ ഞാൻ ഈ ആക്ഷേപങ്ങൾ ഖണ്ഡിക്കുന്നതാണ്. അദ്ദേഹം അഹമ്മദിയ സന്ദേശം എന്ന ഒരു പ്രബന്ധം എഴുതിയിരുന്നു. അതിൽ അഹമ്മദത്ത് എന്താണ് എന്ന് ചോദിക്കുന്നവർക്ക് വിശദീകരണം നൽകിക്കൊണ്ട് പറയുന്നു. ഈ പ്രബന്ധത്തിൽ ഒരിടത്ത് അദ്ദേഹം പറയുന്നു, പല ജ്ഞാനങ്ങൾ ഈ ലേഖകൻ സ്വയം തന്നെ മലക്കുകളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഒരു മലക്ക് എന്നെ സൂറ ഫാത്തിഹയിലൂടെ വ്യാഖ്യാനം പഠിപ്പിക്കുകയുണ്ടായി. അന്നു മുതൽ ഇന്നു വരെ സൂറ ഫാത്തിഹയുടെ ഒരുപാട് ജ്ഞാനം എനിക്ക് വെളിപ്പെടുകയുണ്ടായി. എത്രത്തോളം എന്നാൽ അത് പരിധിയില്ലാത്തതാണ്. ഏത് മതത്തിലെയും സമുദായത്തിലെയും വ്യക്തി ആത്മീയ ജ്ഞാനത്തിലെ ഏത് വിഷയത്തെപ്പറ്റിയും തന്റെ ഗ്രന്ഥത്തിൽ നിന്ന് എന്തൊക്കെ ഉദ്ധരിക്കാൻ പറ്റുമോ അതിലുപരിയായി, അതിനേക്കാൾ ഉന്നതമായി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഞാൻ സൂറ ഫാത്തിഹയിൽ നിന്ന് മാത്രം എടുത്ത് ഉദ്ധരിക്കുന്നതാണ്. വളരെ കാലമായി ഞാൻ ഈ ചാലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇന്ന് വരെയും ഇത് സ്വീകരിക്കാൻ ആരും മുന്നോട്ട് വന്നിട്ടില്ല. ദൈവാസ്തിക്യത്തിന്റെ തെളിവുകൾ, തൗഹീദിന്റെ തെളിവുകൾ, നുബുവത്തിന്റെ രഹസ്യങ്ങൾ, ശരീഅത്തിന്റെ പൂർണ്ണത അടയാളങ്ങൾ, മനുഷ്യകുലത്തിന് അതിന്റെ ആവശ്യം, ദുആ, വിധി, പരലോകം, സ്വർഗം, നരകം, ഈ വിഷയങ്ങളിലെല്ലാം തന്നെ സൂറ ഫാത്തിഹ വെളിച്ചം വീശുന്നുണ്ട്. മറ്റു ഗ്രന്ഥങ്ങളിലെ ആയിരക്കണക്കിന് പേജുകൾ പോലും ഇതുപോലെ വെളിച്ചം വീശുന്നില്ല. പിന്നീട് അദ്ദേഹം പറയുന്നു, ഖലീഫയായതിനു ശേഷം അള്ളാഹു എനിക്ക് എത്രമാത്രം ഖുർആൻ ജ്ഞാനം തുറന്നു തന്നു എന്നാൽ ഖിയാമത്ത് വരെ മുസ്ലിം സമുദായത്തിന് എന്റെ ഗ്രന്ഥങ്ങളെ വായിക്കുകയും അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളുകയും ചെയ്യാതെ വഴിയില്ല. എന്നിലൂടെ അള്ളാഹു വിശകലനം ചെയ്യാത്ത എന്ത് ഇസ്ലാമിക പ്രശ്നമാണുള്ളത്? നുബുവത്ത്, കുഫ്ർ, ഖിലാഫത്ത്, തഖ്ദീർ, ഖുർആനിക വിജ്ഞാനങ്ങളുടെ പ്രകടനം, ഇസ്ലാമിലെ സാമ്പത്തിക ശാസ്ത്രം, ഇസ്ലാമി രാഷ്ട്രീയം, ഇസ്ലാമിക സമൂഹം തുടങ്ങിയവ 13 നൂറ്റാണ്ടുകളായി വളരെ വ്യക്തമായി ചർച്ച ചെയ്ത ഒരു വിഷയവും ഉണ്ടായിരുന്നില്ല. അള്ളാഹു എനിക്ക് ഈ ദീനി സേവനത്തിലുള്ള ഭാഗ്യം തന്നരുകയുണ്ടായി. എന്നിലൂടെ ഈ വിഷയത്തെ സംബന്ധിച്ച് ഖുർആനിക ജ്ഞാനം തുറക്കുകയുണ്ടായി. ഇന്ന് അത് ശത്രുക്കളും മിത്രങ്ങളും എല്ലാം അനുകരിക്കുകയാണ്. ലക്ഷക്കണക്കിന് ചീത്ത എന്നെ വിളിച്ചാലും ഏതൊരാളുടെ ഇസ്ലാമിക അധ്യാപനത്തെ ലോകത്ത് വ്യാപിപ്പിക്കാൻ തുടങ്ങുന്നുവോ അന്ന് എന്നിൽ നിന്നും പ്രയോജനം ഉൾക്കൊള്ളേണ്ടി വരുന്നതാണ്. എന്തായാലും എന്നിൽ നിന്ന് സഹായം തേടേണ്ടതായി വരും. എന്റെ സേവനത്തിൽ നിന്ന് അന്ന് പുറത്തു പോകാൻ സാധിക്കുന്നതല്ല. അത് ലാഹോരി ഗ്രൂപ്പായാലും ശരി, മിശ്രായാലും ശരി, അവരുടെ സന്താനങ്ങൾ ദീനി സേവനത്തിനായി ഉദ്ദേശിക്കുമ്പോഴെല്ലാം എന്റെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ, അതിൽ നിന്ന് പ്രയോജനം ഉൾക്കൊള്ളാൻ അവർ നിർബന്ധിതരാകുന്നതാണ് എന്നല്ല ഞാൻ അഭിമാനത്തോടെ പറയുകയാണ്. ഇത് സംബന്ധിച്ച് എല്ലാ ഖുലഫാക്കളെക്കാളും കാര്യങ്ങൾ എന്നിലൂടെയാണ് ഒരുമിച്ച് കൂടപ്പെട്ടത്. ആയതിനാൽ ഈ ആളുകൾ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ തെറിവിളിച്ചാലും അവർക്ക് ഖുർആനിക ജ്ഞാനം ലഭിച്ചാൽ എന്നിലൂടെ തന്നെ ലോകത്തിന് ഇത് പറയേണ്ടി വരും. ഹുവാജ്ഞരെ, നിങ്ങളുടെ കോന്തയിൽ നിറഞ്ഞു നിൽക്കുന്നതെല്ലാം അദ്ദേഹത്തിൽ നിന്നാണ് ലഭിച്ചിട്ടുള്ളത്. പിന്നെന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തെ എതിർക്കുന്നത്? ഒരു ഖുതുബയിൽ അദ്ദേഹം പറയുന്നു, ഞങ്ങളൊരു ഉസ്താദ് ഉണ്ടായിരുന്നു, അത് വളരെ വീണ്ട കാര്യമാണ്, ഞാൻ അത് വിടുകയാണ്. വീണ്ടും പറയുന്നു, 1907 ഉസ്താദിന്റെ സംഭവം തന്നെയാണ്. അദ്ദേഹം മുസ്ലിം മഹോദിന്റെ ദർസിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു, എന്നാൽ മറ്റു കൂട്ടുകാരുടെ ദർസിൽ പങ്കെടുക്കാറുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് പോയിന്റ് ഒന്നും ലഭിക്കാറില്ല എന്ന് പറയുമായിരുന്നു. അതിന് ചുരുക്കം അതാണ്. വേറൊരു സ്ഥലത്ത് പറയുന്നു, 1907 ആദ്യമായി ഞാൻ പ്രസംഗിച്ചു, ജലസയുടെ സന്ദർഭമായിരുന്നു, ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. അതിൽ ഖലീഫത്തുൽ മസീഹ് അവ്വലുമുണ്ടായിരുന്നു. ഞാൻ സൂറ ലുക്മാനിലെ 2-ാമത്തെ റുക്കു ഓതി, ശേഷം ഞാൻ അതിന്റെ വ്യാഖ്യാനം വിവരിച്ചു. എന്റെ സ്വന്തം അവസ്ഥ അന്ന് വല്ലാത്ത അവസ്ഥയായിരുന്നു. ഞാൻ മുമ്പ് ഒന്നും പ്രസംഗിച്ചിരുന്നില്ല. എനിക്ക് 18 വയസ്സായിരുന്നു. ഖലീഫ അവ്വലും എന്റെ മുമ്പിലുണ്ടായിരുന്നു, 5 മെമ്പർമാരും ഉണ്ടായിരുന്നു. മറ്റു സുഹൃത്തുക്കളും വന്നിട്ടുണ്ടായിരുന്നു. ആയതിനാൽ എന്റെ കണ്ണിൽ ഇരുട്ട് പതിയുകയാണുണ്ടായത്. ആ സമയത്ത് എനിക്ക് തീരെ അറിയില്ലായിരുന്നു ആരൊക്കെയാണ് എന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് എന്ന്. പ്രസംഗം 1.5 മണിക്കൂറോ 3.5 മണിക്കൂറോ തുടർന്നു. ഞാൻ പ്രസംഗം അവസാനിപ്പിച്ചിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നു, ആദർ ഖലീഫത്തുൽ മസീഹ് അവ്വൽ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു, മിയാ, ഞാൻ നിനക്ക് മുബാറക്ബാദ് നൽകുകയാണ്. വളരെ ഉന്നതമായ പ്രസംഗമായിരുന്നു നീ ചെയ്തത്. ഞാൻ ഇതിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുകയല്ല, ഞാൻ ഒരുപാട് വായിക്കുന്ന വ്യക്തിയാണ്, ഞാൻ വലിയ തഫ്സീറുകൾ വായിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് നീ കൊടുത്ത വ്യാഖ്യാനം, അതിനെക്കുറിച്ച് എനിക്ക് അറിയുമായിരുന്നില്ല. ഞാൻ ആദ്യമായാണ് അതിനെക്കുറിച്ച് അറിയുന്നത്. ഇത് അള്ളാഹുവിന്റെ അനുഗ്രഹം മാത്രമായിരുന്നു. യഥാർത്ഥത്തിൽ അന്നുവരെ എന്റെ വായന അത്ര വിശാലമായിരുന്നില്ല. വിശുദ്ധ ഖുർആൻ ആഴത്തിൽ ചിന്തിച്ച ഒരു കാലവുമായിരുന്നില്ല അത്. എന്നിട്ടും അള്ളാഹുവിന്റെ നാവിൽ നിന്ന് അന്നുവരെ വിവരിക്കപ്പെടാത്ത ദൈവിക ജ്ഞാനം നിർഗളിക്കുകയുണ്ടായി. അദ്ദേഹം ആന്തരിക ജ്ഞാനത്താൽ നിറക്കപ്പെടുന്നതായിരിക്കും. ഇതിനെപ്പറ്റി പറയാം. ആദ്യം ബാഹ്യജ്ഞാനത്തെ പറ്റിയായിരുന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. ഇനി ആന്തരിക ജ്ഞാനത്തെ പറ്റി പറയുകയാണ്. പറയുന്നു, ആന്തരിക ജ്ഞാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദൈവത്തിൽ നിന്ന് പ്രത്യേകമായി ലഭിക്കുന്ന ജ്ഞാനമാണ്. ഉദാഹരണം, അദൃശ്യജ്ഞാനം. അത് അള്ളാഹു തന്റെ സേവനത്തിനായി പ്രത്യേകം തിരഞ്ഞെടുക്കുന്നവർക്ക് നൽകുന്നതാണ്. അള്ളാഹുമായി അവരുടെ ബന്ധം പ്രകടമാക്കുന്നതിന് വേണ്ടിയാണത്. അവരിലൂടെ ജനങ്ങളുടെ വിശ്വാസം ദൃഢീകരിക്കാനാണ്. ഈ കാര്യത്തിലും അള്ളാഹു എനിക്ക് പ്രത്യേകം തന്നരുളിയിട്ടുണ്ട്. ഒരുപാട് സ്വപ്നങ്ങളും ഇൽഹാമുകളുമുണ്ട്. അവ അദൃശ്യ കാര്യങ്ങളിൽപ്പെട്ടതാണ്. പറയുന്നു, ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതകാലത്ത് തന്നെ അന്ന് ഖിലാഫത്തിന്റെ പ്രശ്നമേ ഉദിച്ചിരുന്നില്ല. എനിക്ക് അള്ളാഹുവിൽ നിന്നൊരു വെളിപാടുണ്ടായി. ഇന്നല്ലദീന തബൗക ഫൗകല്ലദീന കഫറു ഇലാ യൗമൽ ഖിയാമ, അതായത് നിന്നെ വിശ്വസിച്ചവർക്ക് നിന്നെ അവിശ്വസിച്ചവരുടെ മേൽ ഖിയാമത്ത് നാൾ വരെ വിജയം നൽകുന്നതാണ്. ഇൽഹാം ഞാൻ ഹദ്റത്ത് മസീഹ് മൗഊദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കേൾപ്പിച്ചു. ഹുസൂർ അലൈഹി സ്വലാത്തു വസ്സലാം അത് എഴുതിയെടുക്കുകയും ചെയ്തു. ഈസാ നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് ഖുർആനിൽ വന്ന ആയത്താണിത്. എന്നാൽ അവിടെ വാക്കുകൾ ഇപ്രകാരമാണ്: വജാഅലുല്ലദീന തബൂക ഫൗകല്ലദീന കഫറു ഇലാ യൗമൽ ഖിയാമ, ഞാൻ നിന്റെ നിഷേധികളുടെ മേൽ അവിശ്വാസികൾക്ക് ഖിയാമത്ത് നാൾ വരെ വിജയം നൽകുന്നതാണ്. എന്നാൽ എനിക്കുണ്ടായ വെളിപാട് അത് ഇന്നല്ലദീന തബൂക ഫൗകല്ലദീന കഫറു ഇലാ യൗമൽ ഖിയാമ എന്നാണ്. അതായത് അത് ആദ്യത്തേതിനേക്കാൾ ഊന്നൽ നൽകുന്നതാണ്. അതായത് ഞാൻ സത്യം ചെയ്തുകൊണ്ട് പറയുന്നു, തീർച്ചയായും നിന്നിൽ വിശ്വസിച്ചവർക്ക് നിഷേധികളുടെ മേൽ ഖിയാമത്ത് വരെ വിജയം നൽകുന്നതാണ്. ഈലഹാം ഞാൻ പറഞ്ഞതുപോലെ മസീഹ് മൗഊദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കേൾപ്പിക്കുകയുണ്ടായി. അവിടുന്ന് അത് എഴുതിയെടുത്തു. ഞാൻ വളരെ കാലമായി ഇൽഹാമുകൾ സുഹൃത്തുക്കൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായി നോക്കൂ എങ്ങനെയൊക്കെയാണ് എനിക്ക് എതിർപ്പുകൾ ഉണ്ടായത്. എന്നാൽ അള്ളാഹു എനിക്ക് വിജയം നൽകി. ലാഹോരി പാർട്ടിക്കാർ അദർ ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ കാലത്ത് ഇവനൊരു കുട്ടിയാണ്, അവന് വേണ്ടി ജമാഅത്തിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുകയുണ്ടായി. എന്നാൽ അതൊന്നും തന്നെ ഫലമുണ്ടായില്ല. ഞാൻ ഇക്കാര്യങ്ങളെക്കുറിച്ച് എത്രമാത്രം അജ്ഞനായിരുന്നുവെന്നാൽ ഒരിക്കൽ ഞാൻ നമസ്കാര സമയത്ത് ഞാൻ പള്ളിയുടെ അടുത്തുള്ള അമ്മാജാന്റെ മുറിയിൽ നമസ്കാര പ്രതീക്ഷയിൽ ഉലാത്തുകയായിരുന്നു. പള്ളിയിൽ നിന്ന് ജനങ്ങൾ ഉയർന്ന ശബ്ദം കേട്ടു. അവർ കലഹിക്കുന്നത് പോലെ തോന്നി. അതിലെനിക്ക് മനസ്സിലായ ശബ്ദം അത് ഷെയ്ഖ് റഹ്മത്തുള്ള സാഹിബിന്റേതായിരുന്നു. അദ്ദേഹം വളരെ ആവേശത്തോടെ പറയുന്നതായി കേട്ടു, തഖ്‌വ ഉണ്ടാവണം, തഖ്‌വ ദൈവഭയം ഹൃദയത്തിൽ ഉണ്ടാവണം. ഒരു കുട്ടിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ജമാഅത്തിനെ നശിപ്പിക്കുകയോ ഒരു കുട്ടിക്ക് വേണ്ടി ഈ ഫസാദ് ഉണ്ടാക്കുകയോ? ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ എത്രമാത്രം അജ്ഞനായിരുന്നുവെന്നാൽ ഈ കാര്യങ്ങൾ കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവർ ഈ പറയുന്ന കുട്ടി ഏതാണ്? അങ്ങനെ ഞാൻ പുറത്തു വന്ന് ഷെയ്ഖ് യാക്കൂബ് അലി സാഹിബിനോട് ചോദിച്ചു, ഇന്ന് പള്ളിയിൽ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടു, ഷെയ്ഖ് റഹ്മത്തുള്ള സാഹിബ് വളരെ ഉയർന്ന ശബ്ദത്തിൽ ഒരു കുട്ടിക്ക് വേണ്ടി ഈ കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ഷെയ്ഖ് റഹ്മത്തുള്ള സാഹിബ് ആരെ കുറിച്ചാണ് അത് പറയുന്നത്? അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ആ കുട്ടി നീയാണ്, മറ്റാരാണ്? എന്റെയും അവിടെ ഉദാഹരണം അന്ധനും കാഴ്ചയുള്ളവനും ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ്. അന്ധൻ വിചാരിച്ചു, എനിക്ക് കണ്ണു കാണില്ല, അവനെല്ലാം കാണാം, ഏതായാലും അവൻ എന്നെക്കാളും കൂടുതൽ കഴിക്കുന്നുണ്ടാവും. ഈ ചിന്ത വന്ന ഉടനെ തന്നെ അയാൾ വേഗം വേഗം കഴിക്കാൻ തുടങ്ങി. പിന്നെ അയാൾ ചിന്തിച്ചു, എന്റെ ഈ പ്രവൃത്തിയും അയാൾ കണ്ടിട്ടുണ്ടാകും, അയാളും വേഗം വേഗം തിന്നാൻ തുടങ്ങിയിട്ടുണ്ടാകും, അപ്പോൾ ഞാൻ എന്തു ചെയ്യും? അങ്ങനെ അയാൾ രണ്ട് കൈകൾ കൊണ്ട് ഭക്ഷിക്കാൻ തുടങ്ങി. പിന്നെ വിചാരിച്ചു, ഇതും ഇയാളും കണ്ടിട്ടുണ്ടാകും, അയാളും രണ്ട് കൈകൾ കൊണ്ട് ഭക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും, ഇനി ഞാൻ എങ്ങനെയാണ് കൂടുതൽ കഴിക്കുക? അങ്ങനെ ചിന്തിച്ചപ്പോൾ അയാൾ ഒരു കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുകയും മറ്റേ കൈ കൊണ്ട് തന്റെ കോന്തരിൽ ഭക്ഷണം ഇടുകയും ചെയ്തു. പിന്നെ അവൻ ചിന്തിച്ചു, എന്റെ ഈ പ്രവൃത്തിയും അവൻ കണ്ടിരിക്കുമല്ലോ, അവനും അങ്ങനെ ചെയ്യാൻ തുടങ്ങിയിരിക്കുമല്ലോ. അങ്ങനെ വിചാരിച്ച് അദ്ദേഹം ചോറ്റുപാത്രം എടുത്തുകൊണ്ട് പറഞ്ഞു, ഇനി ബാക്കിയുള്ളത് എനിക്കാണ്, നിന്റെ ഭാഗം എടുത്തു കഴിഞ്ഞു. മറ്റേ ആൾ പാപം ഒരു ഉരുള പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ അന്ധന്റെ പ്രവൃത്തി കണ്ട് ഇയാൾ എന്താണ് ചെയ്യുന്നത് എന്ന് മനസ്സിൽ ചിരിക്കുകയായിരുന്നു ചെയ്യുന്നത്. പറയുന്നു, എന്റെയും അവരുടെയും അവസ്ഥ ഇതുപോലെയാണ്. ഇവരും ആ അന്ധനെ പോലെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും, ജമാഅത്തിനെ വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. എനിക്കൊന്നും അറിയില്ലായിരുന്നു എനിക്കെതിരെ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന്. ഞാൻ അള്ളാഹുൽ ഭരം ഏൽപ്പിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്തിരുന്നില്ല. അവസ്ഥകളെക്കുറിച്ച് ഞാൻ അത്രമാത്രം അജ്ഞനായിരുന്നു എന്നാൽ കുട്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റേതോ കുട്ടിയെ പറ്റിയാണ് പറയുന്നതെന്നാണ് കരുതിയത്. എന്നാൽ ഇവർ വളരെയധികം ജമാഅത്തിൽ സ്വാധീനമുള്ളവരും പ്രഭാവം ചെലുത്താൻ സാധിച്ചിട്ടുള്ളവരും ആയിരുന്നിട്ടും അള്ളാഹു ഇവരുടെ ഈ പ്രചാര വേലകളെ പ്രയോജനരഹിതങ്ങളാക്കി മാറ്റുകയുണ്ടായി. മൂന്നിനെ നാലാക്കുന്നവൻ എന്നതിനെ പറ്റി പറയുന്നു. മൂന്നിനെ നാലാക്കുന്നവൻ എന്നതിന്റെ അടയാളങ്ങൾ എന്നിൽ പൂർത്തിയായിട്ടില്ല എന്ന് പറയുന്നതും ശരിയല്ല. ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ പല രീതിയിൽ മൂന്നിനെ നാലാക്കുന്നവനാണ്. ഒന്ന്, എനിക്ക് മുമ്പ് മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബ്, മിർസ ഫസൽ അഹമ്മദ് സാഹിബ്, ബഷീർ അവൽ ജനിക്കുകയുണ്ടായി. നാലാമതായി ഞാനും ജനിച്ചു. രണ്ടാമതായി എനിക്ക് ശേഷം വാഗ്ദത്ത മസീഹിന് മൂന്ന് ആൺമക്കളാണുള്ളത്. അങ്ങനെ ഞാൻ ആ മൂന്നിനെ നാലാക്കുകയുണ്ടായി. അതായത് മിർസ മുബാറക് അഹമ്മദ് സാഹിബ്, മിർസ ഷെരീഫ് അഹമ്മദ് സാഹിബ്, മിർസ ബഷീർ അഹമ്മദ് സാഹിബ്. നാലാമതായി ഞാൻ. മൂന്നാമതായി ഹസ്രത്ത് മസീഹ് മുസ്ലാത്തു വസ്സലാമിന്റെ ജീവിച്ചിരിക്കുന്ന ആൺമക്കളിൽ ഞങ്ങൾ മൂന്ന് മക്കൾ, ഞാൻ, മിർസ ബഷീർ അഹമ്മദ് സാഹിബ്, മിർസ ഷെരീഫ് അഹമ്മദ് സാഹിബ്. വാഗ്ദത്ത മസീഹിൽ വിശ്വസിച്ച കാരണത്താൽ അദ്ദേഹത്തിന്റെ ആത്മീയ സന്താനങ്ങൾ ഉൾപ്പെടുന്നു. മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബ് ആത്മീയ സന്താനങ്ങൾ ഉൾപ്പെട്ടിരുന്നില്ല. അദ്ദേഹം ഖലീഫ അബ്ബലിൽ വളരെയധികം വിശ്വാസം കൊണ്ടിരുന്നു. പക്ഷേ അവലിന്റെ കാലത്ത് അദ്ദേഹം അഹമ്മദിയായിരുന്നില്ല. ഹസ്രത്ത് മസീഹ് മൗഊദ് സ്വലാമിന്റെ സ്വപ്നത്തിൽ നിന്ന് അദ്ദേഹത്തിന് അള്ളാഹു ഹിദായത്ത് വിധിച്ചിട്ടുണ്ടെന്ന് വ്യക്തമായിരുന്നു. എന്നാൽ മസീഹ് മൗഊദ് സ്വലാമിന്റെ കാലത്തോ ഖലീഫ അബ്ബലിന്റെ കാലത്തോ അദ്ദേഹം അഹമ്മദിയത്തിൽ ചേർന്നില്ല. എന്റെ കാലം വന്നപ്പോൾ എന്നിലൂടെ അദ്ദേഹത്തിന് ജമാഅത്തിലേക്ക് വരാനുള്ള സാഹചര്യം അള്ളാഹു ഒരുക്കുകയുണ്ടായി. ഇങ്ങനെ അള്ളാഹു വാഗ്ദത്ത് മസീഹിന്റെ മകനെ അസാധാരണമായ അവസ്ഥയിൽ എന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകി. അദ്ദേഹം എന്റെ മൂത്ത സഹോദരനായിരുന്നു. മൂത്ത സഹോദരന് തന്റെ ഇളയ സഹോദരന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്യുക എന്നത് വളരെ വിഷമകരമാണ്. ബയ്യത്തിന് ശേഷം അദ്ദേഹം സ്വയം തന്നെ പറയുകയുണ്ടായി, ഞാൻ ഒരു കാലം വരെ ബയ്യത്ത് ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിന്നു. കാരണം ഞാൻ ബയ്യത്ത് ചെയ്യുകയാണെങ്കിൽ ഒന്നുകിൽ വാഗ്ദത്ത് മസീഹിൽ ചെയ്യുമായിരുന്നു, അല്ലെങ്കിൽ ഖലീഫ അബ്ബലിൽ ചെയ്യുമായിരുന്നു. അവരെനിക്ക് വളരെ സ്നേഹവും വിശ്വാസവും ഉണ്ടായിരുന്നു. എന്നാൽ എന്റെ ഇളയ സഹോദരന്റെ കയ്യിൽ എങ്ങനെയാണ് ബയ്യത്ത് ചെയ്യുക? എന്നാൽ പറയുകയുണ്ടായി, അവസാനം ഞാൻ പറഞ്ഞു, അതായത് മിർസ സുൽത്താൻ അഹമ്മദ് സാഹിബ് പറയുകയാണ്, ഞാൻ അവസാനം മനസ്സിൽ പറഞ്ഞു, ഈ പാനപാത്രം എനിക്ക് കുടിക്കേണ്ടി തന്നെ വരും. അങ്ങനെ അദ്ദേഹം ബയ്യത്ത് ചെയ്തു. ഇങ്ങനെ ദൈവം എന്നെ മൂന്നിനെ നാലാക്കുന്നവനാക്കി മാറ്റി. കാരണം ആദ്യ ആത്മീയാവസ്ഥ പ്രകാരം വാഗ്ദത്ത് മസീഹിന്റെ സന്താനങ്ങളിൽ ഞങ്ങൾ മൂന്നുപേർ മാത്രമാണ് ആത്മീയ സന്താനങ്ങളായി ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് മൂന്നിൽ നിന്ന് നാലായി. മറ്റൊരു പ്രകാരത്തിൽ ഞാൻ മൂന്നിനെ നാലാക്കുന്നവനാണ്. ഞാൻ ഇൽഹാമിന്റെ നാലാം വർഷമാണ് ജനിച്ചത്. 1886 വാഗ്ദത്ത് മസീഹ് പ്രവചനം ചെയ്തിരുന്നു. പറയുന്നു, ഇൽഹാമിന്റെ നാലാം വർഷം ജനിച്ചതിന്റെ അടിസ്ഥാനത്തിലും ഞാൻ മൂന്നിനെ നാലാക്കുന്നവനാണ്. 1886 വാഗ്ദത്ത് മസീഹ് അലൈഹിസ്സലാം പ്രവചിച്ചിരുന്നു, 1889 ഞാൻ ജനിച്ചു, 1886-1, 1887-2, 1888-3, 1889-4. മൂന്നിനെ നാലാക്കുന്നവനെന്ന പ്രവചനത്തിൽ അദ്ദേഹത്തിന്റെ ജനനം പ്രവചനത്തിന്റെ നാലാം വർഷം ഉണ്ടാകുമെന്ന അറിയിപ്പായിരുന്നു അത്. അങ്ങനെ ഞാൻ മൂന്നിനെ നാലാക്കുന്നവനായിരിക്കും. അങ്ങനെ തന്നെ സംഭവിച്ചു. ഇതനുസരിച്ച് എന്റെ ജനനമുണ്ടായി. ദിവ്യപ്രഭാവത്തിന്റെ പ്രകടനം. പറയുന്നു, അഞ്ചാമത്തെ അടയാളം പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന്റെ ആഗമനം ദിവ്യപ്രഭാവത്തിന്റെ പ്രകടനമായിരിക്കുമെന്നാണ്. ഈ അടയാളവും എന്റെ കാലത്താണ് പൂർത്തിയായത്. ഞാൻ ഖലീഫയായ ഉടനെ ഒന്നാം ലോക മഹായുദ്ധമുണ്ടായി. ഇപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയിരിക്കുകയാണ്. അതിലൂടെ ദൈവിക പ്രഭാവം പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ ആരെങ്കിലും പറഞ്ഞേക്കാം, ഇപ്പോൾ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ജീവിച്ചിരിപ്പുണ്ട്. ഈ യുദ്ധങ്ങളെ തന്റെ സത്യതയ്ക്കുള്ള തെളിവായി അവതരിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ഓരോ വ്യക്തിക്കും തന്നെ പിന്തുണച്ചുകൊണ്ട് അവതരിപ്പിക്കാവുന്നതാണ്. യുദ്ധങ്ങൾ എന്റെ സത്യതയ്ക്കുള്ള തെളിവാണെന്ന് അവന് പറയാവുന്നതാണ്. ഇതിനുള്ള എന്റെ മറുപടി ഇതാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ഈ യുദ്ധത്തെ പറ്റി വിവരം നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓരോ വ്യക്തിയുടെയും അടയാളമായി ഇത് തീരുന്നതാണ്. ഈ യുദ്ധങ്ങളുടെ അറിവ് അവർക്ക് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ ഏതൊരാൾക്കാണോ അതിനുള്ള അറിവ് നൽകപ്പെട്ടിരിക്കുന്നത് അയാളെ ദൈവിക പ്രഭാവത്തിന്റെ പ്രകടനമായി കണക്കാക്കേണ്ടതാണ്. അവൻ വേഗം വേഗം വളരുന്നതാണ്. ഞാൻ ഖലീഫയായപ്പോൾ ആ സമയത്ത് നമ്മുടെ ഖജനാവിൽ വെറും 14 അണയാണ് ഉണ്ടായിരുന്നത്. 18,000 രൂപയുടെ കടമായിരുന്നു. ഇതുവരെ എന്നാൽ ഞാൻ ഖലീഫയായതിനു ശേഷം പുറപ്പെടുവിച്ച ആദ്യ വിജ്ഞാപനത്തിന്റെ ശീർഷകം ഇതായിരുന്നു, ദൈവത്തിന്റെ പ്രവൃത്തിയെ തടയാൻ ആർക്കാണ് ആവുക. ഈ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ പോലും എന്റെ പക്കൽ പണമുണ്ടായിരുന്നില്ല. ആ സമയത്ത് എന്റെ മാതാമഹന്റെ അടുത്ത് കുറച്ച് പണം ഉണ്ടായിരുന്നു. അദ്ദേഹം പള്ളി നിർമ്മാണത്തിനായി കുറച്ച് പൈസ സ്വരുക്കൂട്ടിയിരുന്നു. അദ്ദേഹം അതിൽ നിന്ന് 200 രൂപ ആ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ തന്നു. അദ്ദേഹം പറഞ്ഞു, ഖജനാവിൽ പൈസ വന്നു തുടങ്ങിയാൽ വീട്ടിയാൽ മതി. ചുരുക്കത്തിൽ അദ്ദേഹത്തിൽ നിന്ന് കടം വാങ്ങിയാണ് ഈ വിജ്ഞാപനം സ്വീകരിച്ചത്. എന്നാൽ അന്ന് ജമാഅത്തിലെ തലയെടുപ്പുള്ളവൻ എനിക്കെതിരായിരുന്നു, അവരുടെ നേതാവ് എനിക്കെതിരായിരുന്നു. വെറും 14 പൈസ ഖജനാവിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒരു രൂപ തികച്ചും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ കാലമനുസരിച്ച് 87-88 പൈസ ആയിരിക്കും അത്. 11,000 രൂപ കടമുണ്ടായപ്പോൾ, അഞ്ചുമന്റെ മെമ്പർമാർ എനിക്കെതിരായപ്പോൾ, അഞ്ചുമന്റെ സെക്രട്ടറി എനിക്കെതിരായപ്പോൾ, മദ്രസയുടെ ഹെഡ്മാസ്റ്റർ എനിക്കെതിരായിരുന്നപ്പോൾ, ഈ വാക്കുകളാണ് ദൈവിക അനുഗ്രഹപ്രകാരം ഈ വിജ്ഞാപനത്തിൽ സ്വീകരിച്ചത്. ദൈവം ആഗ്രഹിക്കുന്നത് ജമാഅത്തിന്റെ ഐക്യം എന്റെ കൈകളിലൂടെ ആവണമെന്നാണ്. ദൈവത്തിന്റെ ഉദ്ദേശം ഇനി ആർക്കും തടയാനാവില്ല. അവർക്ക് വെറും 2 മാർഗങ്ങളാണ് തുറന്നിരിക്കുന്നതെന്ന് അവർ കാണുന്നില്ലേ? ഒന്നുകിൽ എന്നിൽ ബയ്യത്ത് ചെയ്തുകൊണ്ട് ഭിന്നിപ്പിൽ നിന്ന് വിട്ടുനിൽക്കുക, അല്ലെങ്കിൽ തങ്ങളുടെ ദേഹേച്ഛയ്ക്ക് പിൻപറ്റിക്കൊണ്ട് പരിശുദ്ധരായ ജനങ്ങൾ തങ്ങളുടെ രക്തത്തുള്ളികൾ സേചനം ചെയ്ത ആ തോട്ടത്തെ പിഴുതെറിയുക. സംഭവിക്കേണ്ടി സംഭവിച്ചിരിക്കുന്നു. ജമാഅത്തിന്റെ ഐക്യം ഒരു രീതിയിലേ ആയിത്തീരുകയുള്ളൂ എന്നതിൽ സംശയമില്ല. അതായത്, ആരെയാണോ അള്ളാഹു ഖലീഫയായി തെരഞ്ഞെടുത്തത് ആ ആളുടെ കയ്യിൽ ബയ്യത്ത് ചെയ്യുക, അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ തിരിയുന്ന ഓരോ വ്യക്തിയും ഭിന്നിപ്പിന് കാരണക്കാരാകുന്നതാണ്. പറയുന്നു, പിന്നെ ഞാൻ എഴുതി, ലോകം മുഴുവനും എന്നെ വിശ്വസിച്ചാലും എന്റെ ഖിലാഫത്ത് വലുതാവുകയില്ല. ഇനി എല്ലാവരും എന്നെ കഴിഞ്ഞാലും എന്റെ ഖിലാഫത്തിന് ഒന്നും സംഭവിക്കുകയില്ല. നബി ഒറ്റയ്ക്ക് നബിയാവുന്നത് പോലെ ഖലീഫയും ഒറ്റയ്ക്ക് തന്നെ ഖലീഫയാവുന്നതാണ്. അള്ളാഹുവിന്റെ തീരുമാനത്തെ സ്വീകരിക്കുന്നവർ അനുഗ്രഹീതർ. അള്ളാഹു എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഭാരം വളരെ വലുതാണ്. അവന്റെ സഹായമില്ലാതെ എനിക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ എനിക്ക് പരിശുദ്ധ സത്യയിൽ ദൃഢമായ വിശ്വാസമുണ്ട്. തീർച്ചയായും അവൻ എന്നെ സഹായിക്കുന്നതാണ്. ചുരുക്കത്തിൽ പലവിധ എതിർപ്പുകളും ഉണ്ടായി, രാഷ്ട്രീയവും മതപരവുമായവ, ആന്തരികവും ബാഹ്യവുമായ. എന്നാൽ ജമാഅത്ത് കൂടുതൽ കൂടുതൽ പുരോഗതിയിലേക്ക് എത്തിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു എനിക്കെതിരികയുണ്ടായി. അവൻ തടവുകാരെ മോചിപ്പിക്കുന്നതാണ്. ഇതും ഒരു പ്രവചനമായിരുന്നു. അദ്ദേഹം തടവുകാരുടെ മോചനത്തിന് കാരണക്കാരനാകുമെന്നുള്ളത്. പറയുന്നു, അള്ളാഹു ഈ പ്രവചനത്തെ എന്നിലൂടെ പൂർത്തിയാക്കുകയുണ്ടായി. ഒന്നാമതായി, മുസ്ലിങ്ങൾ ശ്രദ്ധ കൊടുക്കാതിരുന്ന സമുദായങ്ങൾക്ക് അള്ളാഹു എന്നിലൂടെ ഹിദായത്ത് നൽകുകയുണ്ടായി. അവർ വളരെ നിന്ദ്യവും താഴ്ന്നതുമായ അവസ്ഥയിലായിരുന്നു. അവർ തടവുകാരെ പോലെയുള്ള ജീവിതമാണ് നയിച്ചിരുന്നത്. അവരിൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല. അവരുടെ സംസ്കാരം ഉയർന്നതായിരുന്നില്ല. അവരുടെ ശിക്ഷണത്തിനുള്ള ഒരു ഏർപ്പാടും ഉണ്ടായിരുന്നില്ല. ഉദാഹരണം, ആഫ്രിക്കൻ പ്രദേശങ്ങൾ. അവരെ ലോകം ദൂരെ കരഞ്ഞിരിക്കുകയായിരുന്നു. അവർ വെറും മറ്റുള്ളവരെ സേവിക്കാൻ മാത്രം നിയോഗിക്കപ്പെട്ടവരായിരുന്നു. വെസ്റ്റ് ആഫ്രിക്കയിലെ ഒരു പ്രതിനിധി അവിടെ ആ ജലസയിൽ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായല്ലോ, ആ രാജ്യത്തെ ചിലർ വിദ്യാസമ്പന്നരാണ്, എന്നാൽ രാജ്യത്തിന്റെ അന്തർഭാഗങ്ങളിൽ വസ്ത്രം പോലും ധരിക്കാത്തവരുണ്ട്. നഗ്നരായവർ വിഹരിക്കുകയാണ്. അത്തരം മൃഗതുല്യരായ ആളുകളിൽ നിന്നും എന്നിലൂടെ ആയിരക്കണക്കിന് ആളുകൾ ജമാഅത്തിൽ പ്രവേശിച്ചു. അവിടെ അധികമായി ക്രിസ്തുമതം പ്രചരിക്കുകയായിരുന്നു. ഇപ്പോഴും ചിലയിടങ്ങളിൽ ക്രിസ്ത്യാനികളാണ് കൂടുതലും. എന്നാൽ എന്റെ നിർദ്ദേശപ്രകാരം ഈ സ്ഥലങ്ങളിൽ നമ്മുടെ മുബല്ലിങ്ങൾ പോവുകയും അവർ മുശ്രിക്കുകളിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകളെ മുസ്ലിങ്ങളാക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് ആളുകൾ ക്രിസ്തുമതത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് വരികയുണ്ടായി. ഇക്കാര്യം ക്രിസ്ത്യാനികൾ എത്രമാത്രം ബാധിച്ചു വന്നാൽ, ഇംഗ്ലണ്ടിൽ പാദ്രിമാരുടെ വലിയൊരു സംഘടനയുണ്ട്. രാജകീയ സ്വാധീനമുള്ളവരാണവർ. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ക്രിസ്തുമതത്തിന്റെ പ്രചാരണത്തിനായി നിയോഗിക്കപ്പെട്ട സംഘടനയാണത്. ആ സംഘടന ആഫ്രിക്കയിൽ ക്രിസ്തുമതത്തിന്റെ പുരോഗതി തടയപ്പെട്ടത് എന്തുകൊണ്ടെന്നറിയാൻ ഒരു കമ്മീഷനെ നിയമിക്കുകയുണ്ടായി. ആ കമ്മീഷൻ ആ സംഘടനയുടെ മുമ്പാകെ നൽകിയ റിപ്പോർട്ടിൽ ഡസൻ കണക്കിന് സ്ഥലങ്ങളിൽ അഹമ്മദികളെ കുറിച്ചായിരുന്നു പരാമർശിച്ചിരുന്നത്. അവർ എഴുതി, ഈ ജമാഅത്ത് ക്രിസ്തുമതത്തിന്റെ പുരോഗതിയെ തടഞ്ഞിരിക്കുകയാണ്. ചുരുക്കത്തിൽ, വെസ്റ്റ് ആഫ്രിക്ക, അമേരിക്ക ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്ന് സമുദായങ്ങൾ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അള്ളാഹു ഈ സമുദായങ്ങളിൽ തബ്ലീഗിനുള്ള അവസരം നൽകിക്കൊണ്ട് എന്നെ ഈ അധികൃതരുടെ മോചകനാക്കിയിരിക്കുകയാണ്. അവരുടെ ജീവിത നിലവാരം ഉയർത്താനും തൗഫീഖ് നൽകുകയും ചെയ്തു. വീണ്ടും പറയുന്നു, തടവുകാരുടെ മോചനവുമായി ബന്ധപ്പെട്ട് കശ്മീരിലെ സംഭവവും ഈ പ്രവചനത്തിന്റെ പുലർച്ചയുടെ ഒന്നാം തരം തെളിവാണ്. ഈ സംഭവങ്ങളെ വളരെ ഗൌരവത്തോടെ ചിന്തിക്കുന്ന ഏതൊരാളും കശ്മീരുകളുടെ മോചനത്തിന്, അവരുടെ ശത്രുക്കളുടെ പരാജയത്തിനുമുള്ള ഏർപ്പാട് അള്ളാഹു ചെയ്തത് എന്നിലൂടെയാണ് എന്ന് സമ്മതിക്കാതെ തരമില്ല. പറയുന്നു, ഈ പ്രവചനത്തിന്റെ രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട്. ഒന്ന്, വാഗ്ദത്ത മസീഹിനെ അള്ളാഹു അറിയിച്ചിരുന്നു, ഞാൻ നിന്റെ നാമത്തെ ലോകത്തിന്റെ കോണുകളോളം എത്തിക്കുന്നതാണ് എന്ന്. വെറും മകനുണ്ടായതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് ലോകത്തിന്റെ കോണുകളോളം എത്തുകയില്ല. അത്തരം പ്രവർത്തികൾ വലിയ വലിയ ഗ്രന്ഥകാരന്മാർ അവർ തങ്ങളുടെ ജീവിതം മുഴുവനും ഗ്രന്ഥരചനയിലായിരിക്കും. അക്കാരണം കൊണ്ട് അവരുടെ പേര് സമ്പാദിക്കുന്നു. ചിലർ ചീത്ത പ്രവർത്തിച്ചതും പ്രശസ്തരാവാറുണ്ട്. ചിലർ വലിയ വലിയ കള്ളന്മാരെയും കൊള്ളക്കാരെയും പറ്റി ജനങ്ങൾ പ്രചരിക്കാറുണ്ട്. എന്തായാലും അവരുടെ നല്ലതും ചീത്തതുമായ പ്രശസ്തി ലോകത്തിനൊട്ടുക്കും എത്തുകയില്ല. ഏതെങ്കിലും രാജ്യത്തോ പ്രദേശത്തോ ആയിരിക്കും അവരുടെ പേര് പ്രചരിക്കുക. ഹസ്രത്ത് മസീഹ് മൗഊദ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ലോകത്തിന്റെ കോണുകളോളം എത്തുമെന്ന്. അദ്ദേഹത്തിന്റെ പ്രശസ്തി അസാധാരണമായ അവസ്ഥയിൽ ഉണ്ടായെങ്കിൽ അതിനെ മഹത്തരമായത് എന്ന് പറയാനേ ഒക്കുകയുള്ളൂ. അങ്ങനെ തന്നെയാണ് സംഭവിച്ചതെന്നും നമുക്ക് കാണുന്നതാണ്. ഞാൻ ജനിച്ചപ്പോൾ അതിന് രണ്ടര മാസത്തിന് ശേഷം അദ്ദേഹം ജനങ്ങളിൽ നിന്ന് ബയ്യത്ത് വാങ്ങി. അങ്ങനെ ജമാഅത്തിനെ അടിത്തറ പാകി. പറയുന്നു, ഞാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാം അഹമ്മദത്തിനെ പ്രചരിപ്പിക്കുന്നുള്ള വിവിധ മിഷനുകൾ സ്ഥാപിച്ചു. വാഗ്ദത്ത് മസീഹ് അലൈഹിസ്സലാം വഫാത്തായപ്പോൾ ഇന്ത്യയിൽ പല ഭാഗത്തും അഫ്ഗാനിസ്ഥാനിൽ ചിലയിടങ്ങളിലും ജമാഅത്ത് സ്ഥാപിതമായിരുന്നു. മറ്റു സ്ഥലങ്ങളിലൊന്നും അഹമ്മദ് മിഷൻ ഉണ്ടായിരുന്നില്ല. അള്ളാഹു പ്രവചനങ്ങളിൽ പറഞ്ഞതുപോലെ, ഞാൻ ഭൂമിയുടെ കോണുകളോളം പ്രസിദ്ധനാകുന്നതാണ്. അള്ളാഹു എനിക്ക് വിവിധ രാജ്യങ്ങളിൽ അഹമ്മദിയ മിഷൻ സ്ഥാപിക്കാനുള്ള തോഫീക്ക് നൽകുകയുണ്ടായി. എന്റെ ഖിലാഫത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇംഗ്ലണ്ട്, സിലോൺ, മോറീഷ്യസ് ഇന്ത്യൻ മിഷൻ സ്ഥാപിച്ചു. ആ ശൃംഖല വളരുകയും വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്തു. ഇറാന്, ഇറാഖ്, റഷ്യ, മിസർ, ഷാം, പലസ്തീൻ, നൈജീരിയ, ഗോൾഡ് കോസ്റ്റ് അതായത് ഇന്നത്തെ ഗാന, സഹറാലൂൺ, ഈസ്റ്റ് ആഫ്രിക്ക, യൂറോപ്പ്, ഇംഗ്ലണ്ട് കൂടാതെ സ്പെയിൻ, ഇറ്റലി, ചെക്ലോസ്ലോവേക്യ, ഹംഗറി, പോളണ്ട്, യൂഗോസ്ലാവിയ, അൽബാനിയ, ജർമ്മനി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അമേരിക്ക, അർജന്റീന, ചൈന, ജപ്പാൻ, മലായ, സ്റ്റേറ്റ് സെറ്റിൽമെന്റ്സ്, സുമാത്ര, ജാവ, സർമിയ, കാശ്കർ എന്നിവിടങ്ങളിൽ അള്ളാഹുന്റെ അനുഗ്രഹത്താൽ ഒരുപാട് മിഷനുകൾ സ്ഥാപിതമായി. ഇവരിൽ ചില മുബല്ലിങ്ങൾ ശത്രുക്കളുടെ തടവിലാണ്, ചിലർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ചില മിഷനുകൾ യുദ്ധകാരണമായി താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്, അതായത് രണ്ടാം ലോക മഹായുദ്ധം കാരണം. ചുരുക്കത്തിൽ, ഇന്ന് ലോകത്ത് ഒരു സമുദായവും ജമാഅത്തിന് അറിയാത്തതായിട്ടില്ല. അഹമ്മദിയത്ത് തങ്ങളെ വിഴുങ്ങുന്ന വൻ തിരമാലയാണെന്ന് മനസ്സിലാക്കാത്ത ഒരു സമുദായവുമില്ല. ഭരണകൂടങ്ങൾ ഇതിന്റെ സ്വാധീനം മനസ്സിലാക്കുന്നുണ്ട്, എന്നല്ല, ചില ഭരണകൂടങ്ങൾ ഇതിനടിച്ചമർത്താനും ശ്രമിക്കുന്നുണ്ട്. ഇത് ആ കാലത്ത് മാത്രമല്ല, ഈ കാലത്തും സംഭവിക്കുന്നുണ്ട്. റഷ്യയിൽ നമ്മുടെ മുമ്പിലേക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തെ വളരെയധികം മർദ്ദിക്കുകയുണ്ടായി. ഒരു ദീർഘകാലം വരെ തടവിലാക്കുകയും ചെയ്തു. ഈ പ്രസ്ഥാനത്തെ വ്യാപിക്കുമെന്നും എന്നിലൂടെ പ്രശസ്തി വ്യാപിപ്പിക്കുമെന്നും അള്ളാഹുവിന്റെ വാഗ്ദാനമുള്ളതിനാൽ അള്ളാഹു ഈ സ്ഥലങ്ങളിലെല്ലാം അഹമ്മദത്തിന് എത്തിക്കുകയും ചില സ്ഥലത്ത് വലിയ ജമാഅത്തുകൾ സ്ഥാപിക്കുകയും ചെയ്തു. പ്രവചനത്തിന്റെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. അദ്ദേഹത്തിൽ അത് വളരെ പ്രതാപത്തോടെ പൂർത്തിയാവുകയുണ്ടായി. പല പ്രാവശ്യവും പൂർത്തിയാവുകയുണ്ടായി. വ്യത്യസ്ത സ്ഥലങ്ങളിൽ പൂർത്തിയാവുകയുണ്ടായി. അത് മുസ്ലിം സ്വലാത്തു വസ്സലാമിന് സത്യത പ്രകടമാക്കിക്കൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ഇസ്ലാമിന്റെയും മഹത്വവും അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മേൽ എപ്പോഴും തന്റെ കാരുണ്യം ചൊരിഞ്ഞുകൊണ്ടിരിക്കുമാറാകട്ടെ. നമുക്കും നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള തോഫീക്ക് നൽകുമാറാകട്ടെ.
നമസ്കാരത്തിന് ശേഷം മൗലാന മുഹമ്മദ് സിദ്ദീഖ് ഷാഹിദ് സാഹിബ് മുബല്ലിഗ് സിൽസിലയുടെ ജനാസ ഗായിബ് നമസ്കരിപ്പിക്കുന്നതാണ്. മിയാം കരംദീൻ സാഹിബിന്റെ മകനായിരുന്നു. ഫെബ്രുവരി 15, 2015 87-ാമത്തെ വയസ്സിൽ വഫാത്തായി. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിന് 60 വർഷം മർക്കസിലും വ്യത്യസ്ത രാജ്യങ്ങളിലുമായി വ്യത്യസ്ത രീതിയിൽ ജമാഅത്തിന്റെ സേവനത്തിനുള്ള തോഫീക്ക് ലഭിച്ചു. അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവിതവും ദീനീ സേവനത്തിലും നിരന്തരമായ കഠിന പ്രയത്നത്തിലും ദൈവത്തെ ലല്ലായിലും ഖിലാഫത്തിനോടുള്ള അനുസരണത്തിലും ചെലവഴിച്ചു. ശരീരം അനുവദിച്ചതുവരെ ദീനീ സേവനത്തിൽ മുഴുകിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് അസുഖം ബാധിച്ചതുകൊണ്ട് കിടപ്പിലായി. ഒക്ടോബർ 38, 1928 ലോദി നങ്കൽ ബട്ടാലയിൽ അദ്ദേഹം ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് കരംദീൻ സാഹിബിന് 1914 ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് അവ്വലിന്റെ കയ്യിൽ ബയ്യത്ത് ചെയ്യാനുള്ള തോഫീക്ക് ലഭിച്ചു. മൗലാന സിദ്ദീഖ് സാഹിബ് പ്രൈമറി വിദ്യാഭ്യാസത്തിന് ശേഷം 1940 കാദിയാനിൽ വന്ന് മദ്രസ അഹമ്മദിയയിൽ പ്രവേശിച്ചു. അദ്ദേഹം അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ സമർത്ഥനായ ഒന്നും രണ്ടും സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയിരുന്ന വിദ്യാർത്ഥിയായിരുന്നു. 1947 മദ്രസ അഹമ്മദിയയിൽ നിന്നും ജാമിഅഹമ്മദിയയിൽ പ്രവേശിച്ചു. 1949 ജാമിഅഹമ്മദിയയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൗലവി ഫാസിലിന്റെ പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കി. 1950 ജാമിഅത്തുൽ മുബശ്ശിറീന്റെ ആദ്യത്തെ മുറബിമാരുടെ ക്ലാസ്സിൽ പ്രവേശിച്ചു. 1952 ഷഹാദ ഡിഗ്രി കരസ്ഥമാക്കി. അതിനുശേഷം റബുവയിൽ നിന്നും ആദ്യമായി ദഅവത്തെ ലല്ലയുടെ ഭാഗമായി ദക്ഷിണാഫ്രിക്കയിലെ സെറലിയോണിൽ പോയി. 23 ഒക്ടോബർ 1952 കറാച്ചിയിൽ നിന്ന് കപ്പൽ മാർഗം ലണ്ടനിൽ എത്തുകയും ഇവിടെ ഒരു മാസം താമസിച്ച് ഡിസംബറിൽ കപ്പൽ മാർഗം സെറലിയോണിൽ എത്തി അവിടെ 4 വർഷം ദഅവത്തെ ലല്ലയുടെ കടമ നിർവഹിച്ചതിനു ശേഷം ഒക്ടോബർ 19, 1956 തിരിച്ച് പാകിസ്ഥാനിലെത്തി. 3 വർഷം കേന്ദ്രത്തിൽ വ്യത്യസ്ത തലത്തിൽ സേവനമനുഷ്ഠിച്ചു. 1959 ഡിസംബറിൽ വീണ്ടും സെറലിയോണിൽ അവിടുത്തെ അമീറും മിഷനറി ഇൻചാർജുമായി കൊണ്ട് അയക്കുകയുണ്ടായി. 1962 വരെ ഈ സേവനം ചെയ്തുകൊണ്ടിരുന്നു. ജൂൺ 15, 1966 അഗ്ര ഖാനയിൽ എത്തുകയും ഏകദേശം 2 വർഷം അഹമ്മദിയ മിഷനറി ട്രെയിനിംഗ് കോളേജിലെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. 1968 ജൂലൈയിന് വീണ്ടും സെറലിയോണിൽ നിയമിതനായി. 1972 വരെ അവിടെ അമീറും മിഷനറി ഇൻചാർജുമായി സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. 31 ജൂലൈ 1973 അമേരിക്കയിൽ പോവുകയും 4 വർഷം വരെ അവിടെ സേവനമനുഷ്ഠിക്കാനുള്ള തോഫീഖ് അള്ളാഹു അദ്ദേഹത്തിന് നൽകുകയുമുണ്ടായി. സെറലിയോണിൽ അദ്ദേഹം അമീർ ആയിരിക്കുന്ന അവസരത്തിലാണ് ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസിന്റെ ആദ്യത്തെ ആഫ്രിക്കൻ പര്യടനം നടക്കുന്നത്. പാകിസ്ഥാനിൽ വ്യത്യസ്ത തലത്തിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരുന്നു. വളരെ സൗമ്യശീലനും കഠിനമായി പ്രയത്നിക്കുന്നവനും നിസ്വാർത്ഥനും പ്രകടിപ്പിക്കാത്തവനും നിശബ്ദ സേവകനും സാധാരണ പ്രകൃതക്കാരനുമായിരുന്നു. ആഴത്തിലുള്ള ജ്ഞാനവും എഴുതുവാനുള്ള കഴിവും ഉണ്ടായിരുന്നു. തന്റെ അറിവിന്റെയും അനുഭവത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വെളിച്ചത്തിൽ അൽഫസൽ മുഖേന ജമാഅത്തംഗങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ സമയാസമയങ്ങളിൽ ദീനിനു വേണ്ടി അനുഗ്രഹങ്ങളായി മാറി. ഹസ്രത്ത് ഖലീഫത്തുൽ മസീഹ് സാലിസ് ദക്ഷിണാഫ്രിക്കൻ പര്യടനവേളയിൽ ചില മുബല്ലിഗീങ്ങളെക്കുറിച്ച് അവർ അനുഗ്രഹീത സ്ഥാനം കരസ്ഥമാക്കിയവരായിരുന്നു എന്ന് പറയുകയുണ്ടായി. അതിൽ ഒന്ന് ഇദ്ദേഹത്തിന്റെ പേരാണ് ഖലീഫത്തുൽ മസീഹ് സാലിസ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ കല്യാണം ഗോൾഗുസാറയിലെ ഖലീൽ അഹമ്മദ് സാഹിബിന്റെ മകൾ അമുത്തുൽ മുജീബ് സാഹിബയുമായി നടന്നു. അവർ അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് സമർപ്പണത്തിന്റെ കടമയെ പൂർത്തീകരിച്ചു. അള്ളാഹു അദ്ദേഹത്തിന് 5 ആൺമക്കളെയും 2 പെൺമക്കളെയും നൽകി അനുഗ്രഹിച്ചു. ഒരു മകളുടെ വിവാഹം മക്സൂദ് അഹമ്മദ് ഉമർ മുബല്ലിഗ് സിൽസിലയുമായാണ് നടന്നിരിക്കുന്നത്. ഒരു മകൻ സയ്യിദ് ഖാലിദ് സാഹിബ് മുറബി സിൽസില അമേരിക്കയുമാണ്. സയ്യിദ് ഖാലിദ് സാഹിബ് എഴുതുന്നു, എന്റെ പിതാവ് ഭയഭക്തനും കൂറു പുലർത്തിയിരുന്ന ദീനി സേവകനായ സൗമ്യശീലനും അള്ളാഹുവിൽ എല്ലാ കാര്യത്തിലും വരമേൽപ്പിക്കുന്നവനുമാണ്. എനിക്ക് ബുദ്ധിവെച്ച കാലം മുതൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ 2 കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 1, ആരാധനയിലുള്ള മുഴുകൽ അഥവാ അള്ളാഹുവിന്റെ കടമ നിർവഹണം. 2, ദീനി സേവകനും ജമാഅത്തിനോടുള്ള ആത്മാർത്ഥതയും കൂറും. എന്ത് സംഭവിച്ചാലും നമസ്കാരം പള്ളിയിൽ നമസ്കരിക്കുമായിരുന്നു. ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ കാൽമുട്ടിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് നടന്നും സൈക്കിളിലും പള്ളിയിൽ പോകാൻ കഴിയില്ലാത്തതിനാൽ ഉപ്പയെ വണ്ടിയിൽ മസ്ജിദ് നുസ്രത്ത് ജഹാനിൽ കൊണ്ടുപോയി കൊണ്ടുവരുന്നത് എന്റെ ഡ്യൂട്ടിയായിരുന്നു. എന്തെങ്കിലും കാരണം കൊണ്ട് ലേറ്റായാൽ നമസ്കാരം നഷ്ടമായി എന്ന് പറഞ്ഞ് അതിർത്തി പ്രകടിപ്പിക്കുമായിരുന്നു. ഫർള് നമസ്കാരത്തിനെ പോലെ തന്നെ തഹജ്ജുദ് നമസ്കാരത്തിലും എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. അതിലൊരിക്കലും മടി കാണിച്ചിരുന്നില്ല. ചിലപ്പോൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതായിരിക്കും, എന്നാലും തഹജ്ജുദ് നമസ്കാരത്തിൽ വീഴ്ച വരുത്തിയിരുന്നില്ല. പറയുന്നു, വെള്ളം തിളക്കുന്ന അവസ്ഥ ഞാൻ അദ്ദേഹത്തിന്റെ തഹജ്ജുദ് നമസ്കാരത്തിൽ കണ്ടിട്ടുണ്ട്. മക്കളുടെ നമസ്കാരത്തിലും ശ്രദ്ധിച്ചിരുന്നു. മക്കളുമായി എന്തെങ്കിലും കാര്യത്തിൽ നിർബന്ധം ചെലുത്തിയിരുന്നെങ്കിൽ അത് ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിലായിരുന്നു. അദ്ദേഹം എഴുതുന്നു, സയ്യിദ് ഖാലിദ് സാഹിബ് മുറബി സിൽസില 2010 അമേരിക്കയിൽ നിയമിതനായപ്പോൾ അദ്ദേഹം പിതാവിനെ സേവിച്ചിരുന്നതിനാൽ ആ ചിന്ത കൊണ്ട് പിതാവിന്റെ അസുഖത്തെക്കുറിച്ച് കാലത്തിന്റെ ഖലീഫയോട് പറയട്ടെ എന്ന് ഉപ്പയോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരിക്കലും അരുത്, നീ വഖഫെ സിന്ദഗിയാണ്, പെട്ടെന്ന് പോവുക. പറയുന്നു, അദ്ദേഹത്തിന് ഖിലാഫത്തുമായി അദമ്യമായ സ്നേഹമായിരുന്നു. ഖുത്ബയിൽ പറയുന്ന ഓരോ മാർഗനിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കാൻ ശ്രദ്ധിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അള്ളാഹുവിൽ നന്നായി ഭരമേൽപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. ഒരിക്കൽ എന്റെ മൂത്ത സഹോദരൻ അമേരിക്കയിൽ നിന്ന് വന്നപ്പോൾ പൈസ ഇല്ലാത്തതിനാൽ വീട്ടിലെ ഒരു വലിയ കാര്യം പൂർത്തിയായില്ല എന്ന് അദ്ദേഹത്തിന് അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം എന്നെ എന്തുകൊണ്ട് അറിയിച്ചിട്ടില്ല എന്ന് ഉപ്പയോട് ചോദിച്ചു. അദ്ദേഹത്തെ ഉപ്പ അടുത്തിരുത്തിക്കൊണ്ട് പറഞ്ഞു, എനിക്ക് പൈസ ആവശ്യപ്പെടണമെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ആകാമായിരുന്നു, നിന്നോട് ഞാൻ ചോദിക്കുകയില്ല, നീ നിന്റെ കഴിവനുസരിച്ച് ഖിദ്മത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുക. അദ്ദേഹത്തിന്റെ ഒരു മകൻ അമേരിക്കയിൽ എഞ്ചിനീയറാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ലാഹോറിൽ എഞ്ചിനീയറിംഗ് ചെയ്തു, അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റി അഡ്മിഷന് വേണ്ടി അപേക്ഷിച്ചു. അഡ്മിഷൻ കിട്ടിയതിനു ശേഷം സ്റ്റഡി വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ അതിൽ ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അമേരിക്കയിൽ ക്ലാസ്സുകൾ ആരംഭിക്കാൻ പോവുകയായിരുന്നു, ചില ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഉപ്പ ആഫ്രിക്കയിലായിരുന്നു, ദുവാക്ക് വേണ്ടി ഉപ്പാക്ക് എഴുതുകയും ലാഹോറിൽ തന്നെ ആയിരുന്ന അവസരത്തിൽ ഒരിക്കൽ രാവിലെ എഴുന്നേറ്റപ്പോൾ തോന്നി അമേരിക്കൻ കൌൺസിൽ പോകണമെന്ന് തോന്നി. അവിടെ പോയപ്പോൾ അമേരിക്കൻ കൌൺസിൽ പറഞ്ഞു, ഇപ്പോൾ നീ ടെസ്റ്റ് പാസ്സായിട്ടില്ല, ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? ഞാൻ പറഞ്ഞു, മുഴുവൻ വിവരങ്ങളും പറഞ്ഞു. അഡ്മിഷൻ കിട്ടി, ക്ലാസ് തുടങ്ങാൻ പോകുന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് നിലവാരമില്ലായിരുന്നെങ്കിൽ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നൽകുമായിരുന്നില്ല. അപ്പോൾ അമേരിക്കൻ കൌൺസിൽ പറഞ്ഞു, ഇരിക്കാൻ പറഞ്ഞു. അരമണിക്കൂറിന് ശേഷം വിസ തന്നു. പറയുന്നു, ഞാൻ റുബുവയിലേക്ക് തിരിച്ചു വന്നപ്പോൾ ആഫ്രിക്കയിൽ നിന്നും 10-12 ദിവസങ്ങൾക്ക് മുമ്പ് ഉപ്പ എഴുതിയ കത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്, നിനക്ക് വിസ കിട്ടിയിരിക്കുന്നുവെന്നും അള്ളാഹു എന്നോട് പറഞ്ഞിരിക്കുന്നു എന്ന് ഉപ്പ ആ കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മുറബിയായ മരുമകൻ എഴുതുന്നു, ദുആയിൽ വളരെയധികം വിശ്വാസമായിരുന്നു. അദ്ദേഹം സെറലൂണിയിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് ഖലീൽ അഹമ്മദ് മുബഷിർ സാഹിബിന് ചാർജ് ഏൽപ്പിക്കുമ്പോൾ ഖലീൽ അഹമ്മദ് സാഹിബ് ചോദിച്ചു, സങ്കീർണമായ അവസ്ഥയിൽ അങ്ങ് എന്താണ് ചെയ്യാറ്, എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹം ഒരേ ഒരു കാര്യമാണ് പറഞ്ഞത്, എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടുള്ള അവസ്ഥ ഉണ്ടാകുമ്പോൾ വാതിലടക്കുകയും പിന്നെ ഞാനും എന്റെ ദൈവം മാത്രമാണ് ഉണ്ടാവുക. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് തന്നെയാണ് പറഞ്ഞത്. ഇതാണ് എല്ലാ ബുദ്ധിമുട്ടുമുള്ള ചികിത്സ. മജീദ് സിയാൽകോട്ടി സാഹിബ് എഴുതുന്നു, മുറബികളിൽ അലസത ഉണ്ടാകുമ്പോൾ നല്ലവണ്ണം ശാസിക്കുമായിരുന്നു, എങ്കിലും അവരെ സ്നേഹിക്കുകയും അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുമായിരുന്നു. എപ്പോഴും തന്റെ ഭക്ഷണ ചെലവുകൾ യാത്രയിലാണെങ്കിലും സ്വന്തം ചെലവഴിക്കുമായിരുന്നു. ഉണക്ക കടല, ഉണക്കമീൻ എന്നിവ കഴിക്കുമായിരുന്നു. ചെലവുകളുടെ ഭാരം ജമാഅത്തിന് സമർപ്പിക്കുമായിരുന്നില്ല. ഹനീഫ് ഖമർ സാഹിബ് മുറബി പറയുന്നു, ഞാൻ സെറലൂണിൽ പോയപ്പോൾ പഴയ മുബലീങ്ങളുടെ അവസ്ഥ പരിശോധിക്കുമായിരുന്നു. അവിടെ ഒരു അഹമ്മദി സഹോദരനായ ആഫ്രിക്കൻ മുബല്ലിഗ് പാർസൽമ മാക്സറി സാഹിബ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ എപ്പോഴും കാണുമായിരുന്നു. അദ്ദേഹത്തോട് മൗലവി സാഹിബിനെ കുറിച്ച് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, അദ്ദേഹം മലക്കായിരുന്നു. നമ്മുടെ ഈ ആഫ്രിക്കൻ സഹോദരന്റെ വീക്ഷണം തീർച്ചയായും സത്യമാണ്. മലക്കുകളുടെ പല വർണ്ണങ്ങളും സ്വീകരിച്ച വഖ്ഫെ സിന്ദഗിയായിരുന്നു അദ്ദേഹം. അള്ളാഹു ഇത്തരത്തിലുള്ള വഖ്ഫെ സിന്ദഗിമാരെ ജമാഅത്തിന് എപ്പോഴും നൽകിക്കൊണ്ടിരിക്കുമാറാകട്ടെ. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവനും അവന്റെ തൃപ്തി അനുസരിച്ച് പ്രവർത്തിക്കുന്നുമായിരുന്നു. അള്ളാഹു മർഹൂമിന്റെ സ്ഥാനങ്ങൾ ഉയർത്തുമാറാകട്ടെ. അദ്ദേഹത്തെ തന്റെ ഉറ്റവരുടെ സാമീപ്യത്താൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ കുട്ടികളിലും എപ്പോഴും ജമാഅത്തിനോടും ഖിലാഫത്തിനോടും കൂറ് ഉണ്ടാകുമാറാകട്ടെ. പ്രത്യേകിച്ചും വഖ്ഫെ സിന്ദഗികളായ മകനിലും മരുമകനിലും അവരെ മൗലാന സാഹിബിന്റെ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ വഖ്ഫിന്റെ ആത്മാർത്ഥതയെ പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ.
ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدًا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله